ലൂക്കാ എഴുതിന സുവിശേഷം 16-ാം അധികാരം.
ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം.
യേശു ക്രിസ്തു തന്നുടേ അവർ ഓടിനതാണ് എന്റെ അവർക്ക് നിയമിക്കപ്പെട്ട എന്ത പാതയിൽ അവർ ഉദരിത്തള്ളിനതാണ് കാര്യങ്ങളെ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കും.
യേശു ക്രിസ്തു തന്റെ ഓട്ടത്തിൽ താൻ ഓടിയ ആ പാതയിൽ വിജയകരമായി പൂർത്തിയാക്കുന്നതിനായി താൻ തള്ളി യേശു ക്രിസ്തു ഒഴിവാക്കിയ തള്ളി മാറ്റിക്കളഞ്ഞ നീക്കിക്കളഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്നലെ ചിന്തിച്ചത്.
തനക്ക് മുൻപാകെ തൻ പിതാവിയെ കണ്ണുകൾക്ക് മുൻപാകെ വെച്ചിരുന്ന
തനിക്ക് മുൻപിലായി പിതാവിനെ നോക്കിക്കൊണ്ടാണ് യേശു ക്രിസ്തു ഓടിയത്.
നാം ഇന്ന് കാലവേളയിലും നാം രണ്ട് കാര്യങ്ങളെ യേശു ക്രിസ്തുവിന്റെ വാഴ്ക്കയിൽ നിന്ന് നാം ധ്യാനിപ്പോം.
ഇന്ന് രാവിലെയും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നും രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം.
ലൂക്കാ എഴുതുന്ന സുവിശേഷം 16-ാം അധികാരം.
ലൂക്കോസ് 16-ാം അധ്യായം
13-ാം വചനത്തിൽ നാം ഇപ്പം വാസിക്കണം.
13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു.
ദേവനുക്കും ഉലക പൊരുളുക്കും ഊഴിയും ചെയ്യ ഉങ്ങളാൽ കൂടാതെ എന്നാർ.
രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല, ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല.
നാൻ ദേവനെ സ്നേഹിക്കേ അപ്ടിങ്ങിറതുക്ക് പ്രൂഫ് എന്നവെന്നാൽ ഇന്ന ഉലക പൊരുളെ നാൻ പഹയ്ക്കുന്നു, നാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ദ പ്രൂഫ്.
ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവ് ഞാൻ ഈ ലോകത്തിലെ വസ്തുവകകളെ, ലോകത്തിലെ കാര്യങ്ങളെ ഞാൻ നിന്ദിക്കുകയും പുച്ഛിക്കുകയും ചെയ്യണം, അത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ തെളിവ്.
ഞാൻ ദൈവനെ നേസിക്കേ അതേസമയത്തില് ഞാൻ അക്സെപ്റ്റ് ചെയ്യ മാട്ടേ അപ്പൊ കൂടാതെ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് പഹയ്ക്കുന്നു, അതാണ് പ്രൂഫ്.
ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാൽ ഞാൻ ഈ ലോകത്തിലെ സമ്പത്തും പണവും ഒക്കെ വിലമതിക്കുന്നു. ഈ ലോകത്തിലെ സമ്പത്തും പണവും ഒന്നും നിന്ദിക്കുകയും പുച്ഛിക്കുകയും പകയ്ക്കുകയും ചെയ്യാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നെനിക്ക് പറയുവാൻ കഴിയുകയില്ല.
അത് പകയ്ക്കരുതെന്ന എന്ന, അത് അക്സെപ്റ്റ് ചെയ്തതിന എന്നത് നാം ധ്യാനിപ്പോ.
ഈ ലോകത്തിലെ സമ്പത്തും വസ്തുവകകളും അതിനെ നിന്ദിക്കുന്നത് എങ്ങനെയാണ്, അതിനെ വെറുക്കുന്നത് എങ്ങനെയാണ് എന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തുടർന്ന് നാം ചിന്തിക്കുന്നതാണ്
നാം യേശു ക്രിസ്തു ഇന്ന് വാർത്തയെ ചൊല്ലുവതൊക്കെ മുന്നതാക അതൊക്കെ അവരുടെ വാഴ്ക്കയിൽ അത് ജീവനായിരുന്നത്, അവരുടെ വാഴ്ക്കയിൽ അത് മുതലാവത് ഇരുന്നത് അവർ കൈക്കൊണ്ട പിറകു ബോധിത്താർ.
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അപ്രകാരം യേശു ക്രിസ്തു ജീവിച്ചതുകൊണ്ടാണ് യേശു ക്രിസ്തു അപ്രകാരം പ്രസംഗിച്ചത്. തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രസംഗിച്ചു.
യേശു ക്രിസ്തുക്ക് വീട്, ഉലക പൊരുക്കൾ, പണം ഇവകളിൽ ഏതുമേ അവർക്ക് ഒരു കാര്യമേ അല്ല.
യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചോളം വീട്, പണം, ലോകത്തിലെ വസ്തുവകകൾ ഇതൊന്നും അവന് ഒട്ടും തന്നെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരുന്നില്ല.
നാം മാർക്ക് എഴുതിയ സുവിശേഷം 2-ാം അധികാരത്തിൽ നാം വാസിക്കാം.
മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
അവർ കപ്പർനഹൂമിൽ അവർ ഒരു വീട്ടിൽ അവരുടെ നാസരേത്തൂരുടെ മിനിസ്ട്രിക്ക് പിറകു അവർ കപ്പർനഹൂമിക്ക് പോയി എങ്കിൽ തങ്ങിയിരുന്നാരെന്ന് നാം വാസിക്കാം.
നമ്മുടെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു.
അവർ വീട്ടിൽ ഇരിക്കാറുണ്ട് ജനങ്ങൾ കേൾവിപ്പെട്ട്.
അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി ജനങ്ങൾ അത് കേട്ടു.
അവരുടെ വീട് ഫുള്ള് പീപ്പിൾ ഉണ്ടാകും വാസിക്കണം.
അവിടെ മുഴുവനും ജനങ്ങൾ അവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇടമില്ലാതെ വണ്ണം പലരും അവിടെ വന്നുകൂടി.
വാസർപടിയിൽ കൂടെ നിൽക്ക ഇടമില്ലാതെ പിടിക്ക് ജനങ്ങൾ കൂടി വന്നാരെ.
വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി എന്ന് നാം വായിക്കുന്നു.
ഒരു 4 പേർ ഒരു പാരാലിറ്റിക് മാനെ തൂക്കിട്ട് വന്നാണ്.
അപ്പോഴിതാ ഒരു 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു.
അങ്ങ് അവങ്ങളുടെ പേച്ചുവാർത്തകളെ കൊഞ്ഞ നാം വ്യവസിപ്പോ. അവങ്ങളുടെ എന്നെ പേശിരുന്നിരിപ്പാങ്ങ.
അവര് ഈ 4 പേര് വന്നപ്പോൾ അവര് അന്യോന്യം എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം.
ഇപ്പൊ ഉള്ളാരെ കൊണ്ടുപോകണോ? എന്റെ പക്കവാദം പിടിച്ചാണ് വീട്ടുകളെ കൊണ്ടുപോകണോ?
ഈ പക്ഷവാതക്കാരനെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോകണം. എല്ലായിടത്തും വാതിൽപ്പടി വരെ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്.
ഉള്ളാരെ പുറത്ത് വഴി തരല്ല.
അകത്തേക്ക് പോകാനായിട്ട് വഴിയില്ല.
ഉടനെ ഓർത്താ ഒരു ഐഡിയ സ്വന്ന.
അതിൽ ഒരാള് ഒരു ആശയം പറഞ്ഞു.
പേസാ ഓട്ട പിരിച്ചിട്ട് ഇറക്കിട്ട എന്നാ അപ്ഡിന്റാ.
നമുക്ക് ഈ വീടിന്റെ ഓട് ഇളക്കി ഇറക്കിയാലോ.
അതിൽ ഓർത്തെ ഇപ്പം ചൊല്ലിപ്പോ ഓർത്ത എന്നെ ചൊല്ലിരിക്കലാം അപ്ഡിന്നാ. ഹേയ്, ഓട്ട പിരിച്ച് ഡാമേജ് പണ്ടിയോ? തപ്പില്ല. ആണ്ടു കോപ ആണ്ടൂർ കോപപ്പെടുവാരാ മേ. ആണ്ടൂർക്ക് അതെല്ലാം കാര്യമേ ഇല്ല മേൻ, നീ ഏറാ അപ്ഡിന്റാ.
ഉടനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടോ, എന്ത് നീ പറയുന്നത്? ഓടിളക്കാനോ? ഓടിളക്കി ഈ കർത്താവിന്റെ വീടല്ല അവിടെ പൊളിച്ച്, കർത്താവിന് ദേഷ്യം വരത്തില്ലേ? ഉടനെ മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടോ, കർത്താവിനോ, കർത്താവിന് അതൊന്നും പ്രശ്നമല്ല, കർത്താവിന് ഇതൊന്നും ഒരു കാര്യമല്ല.
യേശു ക്രിസ്തുക്ക് വീട് വാസൽ പണ്ടപാടി എതുമേ കാര്യം കിടയാ, നീ ഏത്തിനു മേലെ അപ്പടിട്ടാ.
മറ്റേയാൾ പറയും, യേശു ക്രിസ്തുവിന് വീടും പണവും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും യേശു ക്രിസ്തുവിന് ഒരു കാര്യവുമല്ല, നീ കേറിക്കോ, മുകളിലോട്ട് കേറിക്കോ, കേറി വീട് പൊളിച്ചോ, മേൽക്കൂര പൊളിച്ചോ.
അവൻ മേലെ ഏത്തിട്ടാണ്.
അയാൾ ഒരാൾ മുകളിലേക്ക് കയറി,
കീഴിൽ മീറ്റിംഗ് നടന്നിട്ട്,
താഴെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഓടെല്ലാം പിരിച്ച് 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 സൈഡില വെച്ചിട്ട് ഒരു ഒരു കട്ടില് ഇറക്കണമെന്ന് എത്ര അടി എവിടെ അകലത്തും ഓട്ടം പിരിക്കണം പറഞ്ഞു.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു കട്ടിൽ താഴേക്ക് ഇറക്കണം. അപ്പൊ കട്ടിൽ ഇറക്കണമെങ്കിൽ എത്രത്തോളം ഓട് ഇളക്കി അവിടെ സ്ഥലം ഉണ്ടാക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക.
ആശ്ചര്യമാർക്ക് അവളോ പിരി തുറപ്പ് ഉണ്ടാക്കിട്ടാണ്.
താഴെ മീറ്റിംഗ് നടക്കുകയാണ്, അതിനിടയിൽ ഇവര് ഈ ഓട് പൊളിച്ച് അവിടെ അത്രയും സ്ഥലം ഉണ്ടാക്കി.
നാല് ഓട് ഇറക്കി, കീഴിൽ ഇറങ്ങില്ല,
നാല് ഓട് മാറ്റി അവിടെ താഴെ ഇറക്കാൻ ഒക്കത്തില്ല.
മീറ്റിംഗ് നടന്നിട്ടായിരുന്നു കീഴിൽ ഇറങ്ങിയത്.
താഴെ മീറ്റിംഗ് നടക്കുന്നു, പെട്ടെന്ന് നോക്കുമ്പോ ഇതാ താഴേക്ക് കട്ടിൽ ഇറങ്ങി വരുന്നു.
അവിടെ ജീസസ് അവിടെ ഹി റിജോയ്സ്ഡ് ഇൻ സ്പിരിറ്റ്.
ആ സമയത്ത് അവരുടെ വിശ്വാസം കണ്ട് യേശു ക്രിസ്തു ആനന്ദിക്കുകയാണ് ചെയ്തത്. അവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്.
ഏയ് എന്നടാ പണ്ടിരിക്ക, വീട് ഡാമേജ് പണ്ടിരിക്കലോ സോറല്ല. അവര്
യേശു ക്രിസ്തു അവരോട് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഈ വീടൊക്കെ പൊളിച്ച് കേടാക്കുകയാണോ എന്നല്ല യേശു ക്രിസ്തു ചോദിച്ചത്.
നമുക്ക് വാസിക്കണം പറഞ്ഞ് ഐന്നാം വസനത്തില്, അവരുടെ വിശ്വാസത്തെ കണ്ട് ഉന്നടെ പാവങ്ങൾ മണ്ണിക്കപ്പെട്ടത് എന്നാണ്.
അവിടെ അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ നിന്റെ പാവങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.
ഓക്കെ, അവൻ ഇപ്പൊ ഗുണമായിട്ടാണ് വെച്ചത്, ഉള്ളരെ ഇറങ്ങി ഗുണമായിട്ടാ,
അകത്ത് വന്നു അവൻ സൗഖ്യമായി
ഗുണമായിട്ട്. ഇന്ത വെളിയില വന്നിട്ട് ഇന്ത വെളിയില വീട്ടാണ്
സൗഖ്യമായി കഴിഞ്ഞ് മോളിൽ കൂടെ ഇറങ്ങിയത്. പക്ഷേ തിരിച്ചു പോയത് ശരിയായ വാതിലിൽ കൂടെ തന്നെ.
അങ്ങ് വെളിയില പോയി അഞ്ചു പേർ പേസിട്ട് ഇരിക്കാം.
അപ്പൊ പുറത്തു പോയി അഞ്ചു പേര് സംസാരിച്ചുകൊണ്ടിരിക്കുക.
അത് മറുപടിയും അതെല്ലാം റിപ്പയർ പണിടുമോ, അതെല്ലാം തൂക്കി ഓർത്തും മേലെ ഏറി ഓടെല്ലാം അടിക്കിടുവോന്ന് ഓർത്തം കേൾക്കണം.
അപ്പൊ ഒരാൾ ചോദിക്കുന്നു, തിരിച്ച് മോളിൽ കയറി ഈ വീട് ഈ ഓടൊക്കെ എടുത്ത് തിരിച്ചു വെക്കണ്ടേ?
ഏ, അവർ കാർപ്പന്റർ, അവർ പാത്തു പറഞ്ഞ നീ വാടാണ്ടാ.
പറയും, യേശു യേശു ആശ്ചര്യമില്ലേ, യേശു നോക്കോളും, നമുക്ക് പോവാം.
അതെല്ലാം അവർക്ക് കാര്യമേ കിടയാത് മാൻ.
അവർക്ക് യേശുവിനാതൊന്നും കാര്യമല്ല, അതൊക്കെ യേശു ചെയ്തോളും.
നീ സുഖമായിട്ട വാ, ഊർക്ക് പോയി നമ്മ ജനങ്ങൾക്ക് പോയി കാപ്പോവാൻ സൊല്ലിട്ട് അമ്പാട്ട് പോയിട്ട് അമ്പാട്.
നീ സുഖമായില്ലേ, നിന്റെ ഗ്രാമത്തിലേക്ക് പോയി, നീ സൗഖ്യമായതിനെ കുറിച്ച് പറ എന്ന് പറഞ്ഞ് അവൻ അവന്റെ വഴിക്ക് പോയി.
യേശു ക്രിസ്തു ഇപ്പൊ യോസിക്ക മുടിയതാ, ഉടനെ ആട്ടിൽ അണിച്ചുട്ട് അവിടെ അവരുടെ മോളെ കൂടാ, മുതലെല്ലാം കറക്ട് പണിട്ട് പോ അപ്പടിന്ന് സൊല്ല.
യേശു ക്രിസ്തു ഉടനെ പോകുന്ന ആളിനെ കണ്ട്, ഏ ഉടനെ വാ, തിരിച്ചു വാ, തിരിച്ചു വാ, ഇത് ശരിയാക്കാൻ നീ പോവുകയാണോ എന്ന് പറഞ്ഞ് അവനെ തിരിച്ചു വിളിച്ചില്ല.
നന്ദി കേട്ടവളെ,
അവനോട് നീ നന്ദിയില്ലാതെ പോവുകയാണോ എന്നൊന്നും ചോദിച്ചില്ല.
ഇപ്പടിയാ എടുക്കരുത്, സുഖം ബെറ്ററല്ലേ, അറ്റ്ലീസ്റ്റ് ഇതയാവ് സുഖമാക്ക സരി പണ വേണ്ട, അതുപോലെ ചെഞ്ചിട്ട് പോകണ്ട അപ്പടിന്ന് സൊല്ലതേ ഇല്ല.
നിനക്ക് സുഖമായില്ലേ, സുഖമായതുകൊണ്ടെങ്കിലും നിനക്കൊന്ന് മുകളിലോട്ട് കയറി ഒന്ന് ശരിയാക്കിയിട്ട് പോയിക്കൂടെ നന്ദി കേട്ടവനെ എന്നൊന്നും യേശു ക്രിസ്തു പറഞ്ഞില്ല.
അവരെല്ലാം എന്നിക്കോ അല്ല മരിച്ചിട്ടാറ്. അതൊക്കെ
എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ യേശു ക്രിസ്തു ഈ കാര്യങ്ങൾക്കെല്ലാം മരിച്ചവനായിരുന്നു.
അവർ എന്ത് ഡാമേജ് ആയിരുന്നാലും സരി, എന്നെ നഷ്ടമാ ഇരുന്നാലും സരി, കൊഞ്ചും കൂടെ അപ്സെറ്റ് ആക്ക മാട്ടാർ, ഡിസ്റ്റർബ് ആക മാട്ടാർ.
എത്ര ഡാമേജ് വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും യേശു ക്രിസ്തു അല്പം പോലും തന്റെ മനസ്സിൽ മുറിപ്പെടുകയോ ചഞ്ചലപ്പെടുകയോ ചെയ്യുകയില്ല.
അപ്രിയമാണുള്ള ശിഷ്യത്വ വാഴ്ക്കൈ.
പ്രിയമുള്ളവരെ, ഇതാണ് ശിഷ്യത്വ ജീവിതം.
നമുക്ക് വാസിക്കറോ ലൂക്കോസ് എഴുതുന്ന സുവിശേഷം 8-ാം അധ്യായത്തിൽ.
ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു.
ഏരോദിനുടേ കാര്യക്കാരനാണ് കൂസാവിനുടേ മനവി പോണ്ടവർകൾ. 3-ാം വസനത്തിൽ വാസിക്കണം, ഏരോദിൻ കാര്യക്കാരനാകിയ കൂസാവിൻ മനവി യോവനാൽ സൂസനാൽ ഇവരെല്ലാം തങ്ങൾ ആസ്തികളാൽ യേശു ക്രിസ്തു ഊഴിയം ചെയ്തവർകൾ.
നാം വായിക്കുന്നു, ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും ശൂശന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു.
അതായത് ചില സമയങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ സമയത്തിലെ കയ്യിൽ പണമില്ല.
ചില സമയങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ കയ്യിൽ പണമില്ലായിരുന്നു.
ചില സമയങ്ങളിൽ പണം എവിടെ ഇരുന്നിച്ചു അപ്പടിനാ എക്കച്ചക്കമാണ് പണം ഇരുന്നിച്ചേ.
ചില സമയങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്.
ഏനാൽ ഇവരെല്ലാം തങ്ങളുടെ ആസ്തികളാൽ പണിവിട ചെയ്തവർകൾ.
കാരണം തങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഈ ധനികരായ സ്ത്രീകളൊക്കെ യേശുവിനെ സഹായിച്ചിരുന്നു.
അത് ജൂഡാസിനുടേ ട്രഷറായിരുന്നു, അവരുടെ ബാഗിലെ കച്ചകമാണ് പണം.
ചില സമയങ്ങളിൽ യൂതയുടെ ആ പണസഞ്ചിയിൽ ധാരാളം പണം വരുമായിരുന്നു.
தேவையானவர்களுக்கும் ஏழைகளுக்கும் அவருடைய அந்த 13 பேருக்காகவும் அந்த பணப்பையில நிறைய பணம் இருந்துட்டு தான் இருந்துச்சு. அதுல
அவிட வந்த சிஷியன்மார்க்கும் இயேசுவினும் 13 பேருக்கு, பின்ன பாவப்பட்டவர்க்கு ஆவசியமுள்ளவர்க்கு ஒക്കെ ധാരാളം பணம் ആ പണസഞ്ചിയിൽ ഉണ്ടായിരുന്നു.
യൂദാസ് അത് തേടിയിട്ടേയിരുന്നത്.
എന്നാൽ യൂദ അതിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ടേയിരുന്നു.
കൊഞ്ചം കൂടെ ആണ്ട് ഡിസ്റ്റർബ് ആവല്ലേ.
കർത്താവിന് അല്പം പോലും തന്റെ മനസ്സിൽ ചഞ്ചലമുണ്ടായില്ല,
അപ്സെറ്റ് ആകുകയില്ല,
കർത്താവ് മുറിപ്പെട്ടില്ല.
ആണ്ട് പറയുന്നു, ഡിസിപ്ലിൻ പണിടവാ,
പിതാവേ ഞാൻ ഇവനെ ഈ ഒരു കാര്യത്തിൽ അവനെ തിരുത്തണമോ, അവനെ ശിക്ഷ അവനെ ഒരു ശിക്ഷണം അവനെ തിരുത്തണമോ ശാസിക്കണമോ?
ദൈവൻ അവർക്ക് ഇടം കൊടുക്കല.
എന്നാൽ അവനെ തിരുത്തുവാനും ശാസിക്കുവാനും ദൈവം അവനെ അനുവദിച്ചില്ല.
ഇവനെ മുടിയുപര്യന്തം നീ ഇവനിടത്തിൽ അൻപുകൂർന്ന് ഇവനെ നേസിക്കണങ്കത്തുക്കാകവേ ആണ്ടൂർ വെച്ചിരുന്നാണ് അവനെ.
യൂദയെ ദൈവം പിതാവ് വെച്ചിരുന്നത്, പിതാവ് അവനെ അവിടെ ആക്കിയിരുന്നത് അവസാനത്തോളം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെയും നീ സ്നേഹിക്കണം.
കപടസ്ഥനാകവും ചുരുടനാകവും ഉള്ളരേ ഇരുന്നിട്ടുന്ന
കാപട്ടിക്കാരനും കള്ളനുമായിരുന്ന ഈ യൂദയെ
അത് പണം തിരുടപ്പെടുമ്പോഴത് കൊച്ചും കൊണ്ട് ഡിസ്റ്റർബ് ആവല്ലേ.
ആ പണം അവിടെ നിന്ന് മോഷ്ടിക്കുമ്പോൾ യേശുക്രിസ്തു മുറിപ്പെട്ടില്ല, യേശുക്രിസ്തുവിന് ചഞ്ചലമുണ്ടായില്ല.
അപ്രിയമാണുള്ളേ, ഇവയിൽ ഇതാ നാം നോക്കി പാർക്കുന്ന യേശു ക്രിസ്തു ആണവർ.
പ്രിയമുള്ളവരെ, നാം നോക്കി ഓടുന്ന നമുക്ക് മുന്നോടിയായ യേശു ക്രിസ്തു ഇങ്ങനെയുള്ള ഒരു കർത്താവാണ്.
അവരുടെ നാം ഇങ്ങനെ വാസിക്കണം, മത്തായിയുടെ സുവിശേഷം 5-ാം അധികാരം.
മത്തായി 5-ാം അധ്യായം.
മത്തായിയുടെ സുവിശേഷം 5-ാം അധികാരത്തിൽ നാം ഇവിടെ മലപ്രസംഗത്തിൽ ഇവിടെ വാസിക്കണം. ഉന്നോട് വഴക്കാടി, 40-ാം വചനം, ഉൻ വസ്ത്രത്തെ എടുത്തുകൊള്ള വേണ്ടും എൻകിറവനുക്കു അങ്കിയും വിട്ടുവിടേണ്ടാകും.
ഇവിടെ ഗ്രീക്ക് പ്രഭാഷണത്തിൽ 40-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക.
ഇന്റെ വാർത്തയിൽ ആണ്ടൊരു എങ്കെന്ന് സുനാൻ അനുക്കിരിങ്ങ.
ഈ വാക്യങ്ങളൊക്കെ യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ എവിടെ നിന്നാണ് ഈ വാക്യങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞത്?
ഇന്റെ വാർത്തകൾ എന്നോട് പിള്ളേർക്ക് ഞാൻ ബോധിച്ചിരിക്കേ.
ഞാൻ എന്റെ മക്കളോട് ഈ വാക്യങ്ങൾ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്.
യേശു ക്രിസ്തുക്ക് ഇളയ തമ്പികൾ 4 പേർക്ക് അങ്ങനെ വെച്ചിങ്ങ വീട്ടിലെ.
യേശു ക്രിസ്തുവിന് ഇളയ 4 സഹോദരങ്ങൾ ഉണ്ട് എന്ന് ചിന്തിക്കുക.
ഇപ്പ 5 പേർ നാസ്രേത്തൂരുടെ വീട്ടിലെ 5 പസങ്ങൾ 5 ബോയ്സ് ഇരിക്കാന്ന് വെച്ചോ.
ഇവിടെ നസ്രേത്തിലെ ആ ഗ്രാമത്തിലെ ഈ വീട്ടിൽ 5 ആൺകുട്ടികൾ ഉണ്ട് എന്ന് ചിന്തിക്കുക.
ഇവർ കാർപ്പന്റർ വേല സെഞ്ച് സമ്പാദിച്ച് ഡ്രസ് ഗിസ് എല്ലാം വാങ്ങിട്ട് വന്ന് ഉള്ളറ ജീൻസ് ഇൻസ് മാറ്റി വെച്ചിരിക്കാന്ന് വെച്ചു.
നിങ്ങൾ ചിന്തിക്കുക, യേശു ക്രിസ്തു ഈ ആശാരി പണി ചെയ്ത് പണമുണ്ടാക്കി വീട്ടിൽ ഡ്രസ്സൊക്കെ മേടിച്ച്, പക്ഷെ ജീൻസും ഒക്കെ മേടിച്ച് അവിടെ തൂക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക.
അതിൽ യേശു ക്രിസ്തുവിന്റെ 3-ാം ബ്രദർ ഒരുത്തർ വരാറപ്പ.
ഉടനെ യേശു ക്രിസ്തുവിന്റെ 3-ാമത്തെ അനിയൻ ഒരാൾ വരുന്നു.
ഇവർ വാങ്ങിട്ട് വന്ന് തനക്കാ പോട്ടുക്കളും ചോട്ട് വാങ്ങിട്ട് വന്ന് അത് പാന്റിയും ഒന്നും ജീൻസേ ഒന്ന് മേള ഒന്ന് തൂക്കി പോട്ടുകിട്ട് ഒരു ടീഷർട്ട് തൂക്കിട്ട് പോട്ട് പോരാറെന്ന് വെച്ചു. 3-ാം ബ്രദർ ഒരുത്തർ പോരാറ്.
3-ാമത്തെ അനിയൻ ഒരാള് യേശു ക്രിസ്തു അവിടെ കൊണ്ടുപോയിട്ട ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് അത് എടുത്ത് അങ്ങ് പോവുകയാണ് ചോദിക്കാതെ.
ഏയ് എന്നോട് തൊടാതെ,
ഏയ് എന്റെ 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 ഡ്രസ് തൊടല്ലേ,
ഇത് ഇപ്പം തെരീം തരീങ്ങളെ, ഏ വീട്ടിൽ നടക്കുന്നില്ല,
ഇത് എങ്ങനെയാ എനിക്ക് മനസ്സിലാകുന്നതെന്ന് അറിയാമോ, ഞാൻ ഇതൊരു ഒരു ഇത് എന്റെ വീട്ടിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഏ വീട്ടിൽ 4 പസങ്ങൾക്കാങ്ങ്.
എന്റെ വീട്ടിലും 4 ആൺമക്കളാണുള്ളത്.
ആ അത് ടീഷർട്ട് നീ തൊടക്കൂടാത്,
ആ ടീഷർട്ട് നീ തൊടരുത്,
ഇന്ന് ജീൻസ് നീ തൊടക്കൂടാത്,
ഈ ജീൻസ് നീ എടുക്കരുത്.
അവളുക്കുള്ള വഴക്ക് സമയത്തിൽ ഓരോ
ഇടയ്ക്ക് അവർക്കിടയിൽ ഇങ്ങനെ ഓരോരോ വഴക്കൊക്കെ വരും.
സമയത്തിൽ മൂഞ്ച മാറ്റിരുവാണ്,
ചില സമയത്ത് മുഖമൊക്കെ ചുളിപ്പിക്കും കറുപ്പിക്കും.
ഉണക്ക് എപ്പോ പത്താൽ ഇതേതാ ഉണക്ക് വേലയായിരിക്കും അപ്പടിമാണ്.
നിനക്ക് എപ്പോഴും ഇത് തന്നെയാണോ നിന്റെ ജോലി? നീ ഇത് എന്റെ തന്നെ എന്തോ എപ്പോഴും എടുക്കുന്നത്.
അയ്യാ യേശുവ പാർന്ന് ഞാൻ കാമിക്ക വേണ്ടിയതാ.
അപ്പോ ഞാൻ അവരോട് പറയും, മക്കളെ നിങ്ങൾ യേശുവിനെ ഒന്ന് നോക്ക്.
അവർ നാസരിത്തൂർ വാഴ്ക്കയിലെ ഇപ്പിടിപ്പെട്ട ഡ്രസ്സുക്കാകും അവർ പോരാടവേ ഇല്ല, എന്താ അവിടെ കൊടുത്തിരിക്കാറ്.
അവിടെ നസ്രിയത്തിൽ തന്റെ സഹോദരങ്ങളോടൊപ്പം ജീവിച്ചപ്പോൾ ഈ വസ്ത്രങ്ങൾക്കായി യേശു വഴക്കുണ്ടാക്കിയില്ല, തന്റെ വസ്ത്രത്തെ യേശു വിട്ടുകൊടുത്തു.
അരുമയാണ് സഹോദരിമാരുടെ,
പ്രിയ സഹോദരിമാരെ,
യേശു ക്രിസ്തു നാം നോക്കി പാടണം.
യേശു ക്രിസ്തുവിനെ നാം നോക്കി നമുക്ക് നമ്മുടെ ഓട്ടം ഓടാം.
ഒരു കുടുംബത്തിലുള്ള ഒരു പ്രശ്നം ഇവിടെ ഇരിക്ക്.
ഒരു കുടുംബത്തിൽ ഇപ്രകാരം ഒരു പ്രശ്നമുണ്ട്.
പുരുഷൻ വന്ന് മനവിയെ കൂപ്പറാറ്, ഒരു ഫംഗ്ഷന് കൂപ്പറാറ്.
ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നു, ഈയൊരു ഫംഗ്ഷന് വേണ്ടി പോകണം.
എന്നുടേ മനവിയോടെ തന്നെ വരുവേണ്ട ചൊല്ലിട്ട് വന്നിരിക്കേ, നീ കിളമ്പ് അപ്പിങ്ങിറാറ്.
ഭാര്യയോട് പറയുന്നു, ഞാൻ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഈ ചടങ്ങിന് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നീ ഒരുങ്ങ്.
நான் அந்த ஃபங்க்ஷனுக்கு வரலன்னு மனைவியை முரட்டாட்டம் பண்றாங்க.
உடனே பாரி பரையன் ஞானம் வரல என்ன ஒரு மத்சர புத்தியோட பரையன்
ஏன்பா வரக்கூடாது?
உடனே பர்த்தாவை சோதிக்கும் எந்த எந்த எனக்கு வந்தால்
எனக்கு சரியான டிரெஸ் இல்லையே, இந்த புடவை எந்த புடவை கட்டிட்டு நான் வருவேன் அப்படிங்கிறான்.
என்ன விழிக்கும் எனக்கு அங்கோட்டு போகாத ஒரு சரியாயிட்டுள்ள ஒரு நல்ல நல்ல டிரெஸ் உண்டோ? எந்த டிரெஸ் இட்டு ஞாபகம் இருந்தேன், ஏது சாரியா ஞாபகம் உடுக்க?
எப்பா பீரோல பாருப்பா இவ்வளவு சாரி இருக்கு அப்படின்னு புருஷங்க சொல்றாரு.
உடனே பர்த்தாவை பறையு நீயா அலமாரி வந்து உறந்து வைக்க, அவட நிறச்சும் சாரி இல்லையே.
அது அந்த நிச்சயதார்த்தத்தை கட்டிட்டேன், என்கேஜ்மெண்ட் கட்டிட்டேன். அத
அது ஞானா கல்யாணம் உறப்பில் அது உடுத்து பின்ன நீ இங்கே ஞானி இது வீண்டும் கொடுக்குது.
அது அந்த கல்யாணத்துக்கு கட்டிட்டேன்.
அது ஞான அன்னத்தை கல்யாணத்துக்கு ஞான அதெல்லாம் கொடுத்தது.
அது அந்த பர்த்டேக்கு கட்டிட்டேன்.
அந்த பர்த்டேக்கு ஞான ஆம் சாரி கொடுத்துல்ல.
அது இந்த சர்ச்சில் என்னப்பா அது கட்டினது பாத்துட்டாங்க.
அதை ஞான அது அது கொடுத்து அவட போயப்போ சர்ச்சில் உள்ளவர் அது கண்டுட்டு
அப்புறம் புதுசான அப்படினது போட்டுட்டு போறது. பழசு எல்லாமே பழசு
எல்லாம் எந்த உள்ளது எல்லாம் அலமாரியில் உள்ளது எல்லாம் பழைய ஞான ஒரு ராசியம் இட்டுட்டு. பின் ஈ சடங்குல எனக்கு புதியது இல்லாத ஞான எங்கே போகும்?
பிரியமானவர்களே, இயேசு கிறிஸ்துவுக்கு இப்படிப்பட்ட காரியங்கள் எல்லாம் ஜீவனே அல்ல, காரியமே இல்ல.
பிரியமுள்ளவர், இயேசு கிறிஸ்துவின் ஈ காரியங்கள் ஒன்றும் இயேசு கிறிஸ்துவின் ஒரு ஜீவனாயிருந்தில்ல. இயேசு கிறிஸ்துவின் மனஸ் இப்படி ஒன்றும் உடக்கி கிடந்திருந்தில்ல.
அவர் துச்சமா எல்லாவற்றையும் தூக்கி எறிந்தார், உதறி தள்ளினார்.
இதனையெல்லாம் வளர புச்சத்தோடு கூட இயேசு தள்ளி கலஞ்சு.
அப்பிரியமானவர்களே, நமக்கு இந்த உலக பொருட்கள் எதுவுமே நமக்கு ஒரு பாரமாயிருந்திட வேண்டாம்.
பிரியமுள்ளவரே, ஈ லோகத்திலே வஸ்துவகங்கள் ஒன்றும் நமக்கு நம்முடைய ஓட்டத்தின் தடசமாய் ஒரு பாரமாயிருக்கிறது.
வீடோ ஆஸ்தியோ சொத்தோ உடைமைகளோ பொருட்களோ டிரெஸ்ஸோ எதுவுமே நமக்கு பாரமாக்கிட வேண்டாம். நம்ம
வீடோ சம்பத்தோ நமக்குள்ள வஸ்துவகங்களோ நம்முடைய வஸ்திரங்களோ இதொன்னும் நமக்கு நம்முடைய ஓட்டத்தின் ஒரு பாரமாய் தீரது.
நான் ஜான் வெஸ்லியை குறித்து நான் ஒரு காரியத்தை சொல்ல விரும்புகிறேன்.
ஜான் வெஸ்லியை குறித்து ஞான ஒரு காரியம் நம்மளோட பங்கு வைக்கட்டும்.
அவர் பெரிய பெரிய பரிசுத்தவான்கிறது கிறிஸ்து உலகத்துக்கு தெரியும்.
ஜான் வெஸ்லி வளரே தெய்வபக்தனாய ஒரு மனுஷனான என் கிறிஸ்திய லோகத்தின் அறியாவுன காரியமான.
அவர் வாழ்ந்த நாட்களில் இங்கிலாந்துல அவர் பெரிய மில்லியனர் அந்த நாட்கள்ல.
என்னால் ஜான் வெஸ்லி ஜீவிச்சிருந்த இங்கிலாந்தில் ஆ காலகட்டத்தில் அவர் அதேகம் வளரையதிகம் சம்பத்துள்ள ஒரு லட்சாதிபதியாக
அவருடைய இன்கம்ஸ் நிறைய வரும். அவருடைய ரைட்டிங்ஸ்க்காக எழுதி புக்கு அது இது பற்ற காரியங்கள் எல்லாம் எக்கச்சக்கமான பணங்கள் வரும்.
அதேகத்தின் பல பல சோர்சஸில் இருந்தும் அதேகத்தின் தாராளம் பணம் அദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മറ്റ് പല സോഴ്സസിൽ നിന്നും അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു.
അത് എക്സാക്റ്റ് ആണ് ഞാൻ മറന്നിട്ടേ.
എത്രത്തോളം എങ്ങനെയാണ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഞാൻ അത് ശരിക്കും ഓർക്കുന്നില്ല.
അവർക്ക് ഒരു 80 പൗണ്ട്സ് മുതല് ഒരു മുതല് കൊഞ്ച നാട്ടിൽ അവരുടെ ഇൻകം 80 പൗണ്ട്സ് എന്ന് വെച്ചിങ്ങളേ.
നിങ്ങൾ ചിന്തിക്കുക, അദ്ദേഹത്തിന്റെ ആരംഭനാളുകളിൽ കുറച്ചുനാൾ അദ്ദേഹത്തിന്റെ വരുമാനം 80 പൗണ്ട്.
അവർക്ക് തേവയാണത് ഒരു 30-40 പൗണ്ട് എടുത്തിട്ടാൽ
അദ്ദേഹത്തിന് ആവശ്യമുള്ള 30-40 പൗണ്ട് അദ്ദേഹം ഉപയോഗിച്ചു.
റിമൈനിങ് ദേവരുടെ മിനിസ്ട്രി
ബാക്കിയുള്ള 40 പൗണ്ട് ദൈവത്തിന്റെ വേലക്കായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു.
ഇത് നമ്മൾ അപ്പടി കാപ്പി അടിക്കാൻ മുടിയാതെ നമ്മൾ
നമുക്ക് ഇത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് കഴിയുകയില്ല.
അവർക്ക് കുടുംബവും മനവി ഇരുന്നും പിള്ളേർ അതെല്ലാം ഒന്നുമേ അവർ കിടയാതെ അവർക്ക്
അദ്ദേഹത്തെ അന്ന് അദ്ദേഹത്തിന് മക്കൾ അങ്ങനെ ആ രീതിയിലുള്ള നമ്മുടെ ഈ പശ്ചാത്തലമായിരുന്നില്ല അദ്ദേഹത്തിന്റെ.
നാം അവരെ അപ്പടി ഇമിറ്റേറ്റ് പണം മുടിയാതെ
അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ അദ്ദേഹത്തെ അനുകരിക്കുവാനായിട്ട് കഴിയുകയില്ല.
അവർക്കുള്ളതാണ് ഒരു ജീവനെ നാം പാർക്കണം.
എന്നാൽ ജോൺ വെസ്ലി യുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ ഈ മൂല്യങ്ങൾ നമുക്ക് പകർത്തുവാൻ
ഇവിടെപ്പെട്ട ദൈവ മനുഷ്യരുടെ കാര്യങ്ങളെ പാർത്ത് അഡ്മയർ ആവരുത് ഒരു പെരിയ വിഷയം.
ഇങ്ങനെയുള്ള ദൈവഭക്തന്മാരുടെ ജീവിതത്തെ കണ്ട് അവരെ ആദരവോടെ നോക്കുന്നത് അവരെ അഭിനന്ദിക്കുന്നത് അല്ല വലിയ കാര്യം.
നമ്മൾ അഡ്മയർ ആകല ആണോ, കൊഞ്ചമാവും അവരുടെ വാഴ്ക്കയെ നമ്മുടെ വാഴ്ക്കയിൽ കൊഞ്ച ഇൻഫ്ലുവൻസ് പണിയെടുക്കണോ.
നാം അവരെ അഭിനന്ദിക്കാം, പക്ഷേ അതിനപ്പുറത്ത് അവരുടെ ജീവിത അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനിടയാകണം.
ഒരു കാലഘട്ടത്തിൽ അത് ഒരു 200 പൗണ്ട് വന്നിച്ചെന്ന് വെച്ചെങ്കിൽ
അതിനെ തുടർന്ന് ചില നാളുകൾക്ക് ശേഷം ജോൺ വെസ്ലിയുടെ വരുമാനം 200 പൗണ്ടായി എന്ന് ചിന്തിക്കുക.
തനിക്ക് തേവപ്പെട്ടത് 40 പൗണ്ട്.
എന്നാൽ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് 40 പൗണ്ട് മതി.
ബാക്കി 160 ദൈവത്തിന്റെ മിനിസ്ട്രിക്ക്,
ബാക്കി 160 പൗണ്ടും ദൈവത്തിന്റെ വേലയ്ക്കായി.
ദിനം അത് ഒരു നാളേക്ക് അവർ 700 പൗണ്ട് അണിച്ച്
പെട്ടെന്ന് ഒരു നാളിൽ അത് 700 പൗണ്ടായി കൂടി.
തനിക്ക് തേവ 40 പൗണ്ട്.
തനിക്ക് ആവശ്യമുള്ളത് 40 പൗണ്ട്.
ഓക്കെ, മീതമുള്ള 600 പൗണ്ടേ ദേവയുടെ മിനിസ്ട്രിക്ക്,
ബാക്കിയുള്ള 600 പൗണ്ടും ദൈവത്തിന്റെ വേലയ്ക്കായി.
അത് കിട്ടുന്നിട്ട് 1000 പൗണ്ട് ആയിടിച്ചേ.
1000-ൽ അധികം പൗണ്ട് വരുമാനം വരാൻ തുടങ്ങി.
അപ്പൊതാ കൊഞ്ചം റൈസ് പണിയിട്ടാർ, നമുക്ക് കൊഞ്ചം തേവപ്പെടുത് അപ്പൊ 40-ങ്കത് 50-60-70 ആക്കുന്നത്.
ആ സമയത്ത് അദ്ദേഹത്തിന്റെയും വരുമാനം അദ്ദേഹത്തിന്റെയും ചെലവ് കുറച്ചുകൂടെ കൂടിയതുണ്ട്. 40 എന്നുള്ളത് 50-60 പൗണ്ട് വരെ അദ്ദേഹം കൂട്ടി, ബാക്കിയുള്ളത് ദൈവവേലയ്ക്ക്.
എല്ലാവർക്കും ദൈവം കൈ കൊടുത്താൽ
ദൈവ വേലക്കായിട്ട് ദൈവ
പ്രിയമാണവളെ അത് അസറ്റ് ചെയ്താറത്.
അദ്ദേഹം ജോൺ വെസ്ലിയെ സംബന്ധിച്ചോളം ഈ പണത്തെ അദ്ദേഹത്തിന് വരുമാനം കൂടിയപ്പോഴും ഈ പണത്തെ അദ്ദേഹം പുച്ഛത്തോടെ ആണ് അദ്ദേഹം വീക്ഷിച്ചത്.
ഇവരുടെ കയ്യിൽ പണം നിരയെന്നുള്ള നിറയെ പേർക്ക് തരും.
ജോൺ വെസ്ലിയുടെ കയ്യിൽ ധാരാളം പണമുണ്ടെന്ന് പലർക്കും അറിയാം.
ഒരു നാൾ ഇരവ് കുതിരയിലെ മിനിസ്റ്ററും ഒരു ഗ്രാമത്തിലെ മിനിസ്റ്ററും മുടിച്ച് രാത്രി വന്നിട്ടിരിക്കാൻ
ഒരു ദിവസം ഒരു രാത്രി അദ്ദേഹം കുതിരപ്പുറത്ത് തന്റെ ശുശ്രൂഷ കഴിഞ്ഞ് അദ്ദേഹം തിരികെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
രാത്രി 7 മണിക്ക് മേലെ 2 തിരുടകൾ ഇവരെ വഴിമറിക്കണമെന്ന് ചോദിച്ചു വഴിമറിച്ച് ആരണി പാടിട്ടാണ്.
രാത്രി 7 മണിക്ക് ശേഷം 2 കള്ളന്മാർ വഴിയിൽ അദ്ദേഹത്തെ നിർത്തി അദ്ദേഹത്തെ കൊള്ളയടിച്ചു
കീഴിറക്കിട്ടാണ്.
അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി
അവരുടെ പർസ പുണിയിട്ടാണ്.
അദ്ദേഹത്തിന്റെ പേഴ്സ് അവരെടുത്തു
പർസ പുണിയെ വെച്ചിട്ടാണ് കയ്യില്
കയ്യിൽ അവരുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ പേഴ്സ് കയ്യിൽ അവരെടുത്തു.
അതിൽ നിറയെ പൗണ്ട്സ് ശ്രദ്ധിച്ചാല്
അതിൽ ധാരാളം പൗണ്ടുകൾ ഉണ്ടായിരുന്നു.
നല്ല ഹെവി പേഴ്സ്,
അത് നല്ല കട്ടിയുള്ള പേഴ്സ് ആയിരുന്നു.
അപ്പൊ ഉടനെ ജോൺ വെസ്ലി എന്ന് രണ്ടുപേരെയും സൊല്ലാർ.
ജോൺ വെസ്ലി ഉടനെ ആ രണ്ടുപേരോടും പറഞ്ഞു,
സി ഭൂമിയിൽ ഇല്ലാതെ പിടിക്ക് പരത്തിൽ ഉട്കാർന്നിരിക്കുന്നവരുടെ ചിന്ത ഇപ്പിടുന്നാർക്കും.
നാം ആ വാക്കുകൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള വാക്കുകൾ പറയുന്ന വ്യക്തികൾ അവർ ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ് അവരുടെ മനസ്സും അവരുടെ ചിന്തയും.
അന്ന് രണ്ടുപേരെയും റിക്വസ്റ്റ് പണ്ടർ.
അദ്ദേഹം ആ രണ്ടുപേരോട് ഇങ്ങനെയാണ് പറഞ്ഞത്,
കൊഞ്ച നിമിഷം സ്വർണ്ണത കേൾക്കുന്ന അപ്ഡേറ്റ് സ്വർണ്ണ,
ഞാൻ പറയുന്നത് നിങ്ങൾ അല്പസമയം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക.
എനിക്കാവത് നമ്മുടെ വാഴ്നാളില് നിങ്ങൾ സെയ്ര ഈന തിരുട്ടു തൊഴിലിനാല് ഉങ്ങളുടെ വാഴ്ക്കയിൽ എന്നെക്കാവത് പാവഭാരം അടയവീർകൾ.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ മോഷണം മൂലം നിങ്ങൾക്ക് ഒരു പാപബോധം പാപഭാരം നിങ്ങൾക്കുണ്ടായാൽ
അന്നിക്ക് വരുമ്പോൾ ഉങ്ങളെയോ നിങ്ങൾ കണ്ടം മണ്ണി ആക്കിനുള്ള തീർക്കാതെ പിടിക്ക് ഉങ്ങൾക്ക് ഒരു നമ്പിക്ക. There is hope in Jesus. Come back to Jesus. Confess your sins to Jesus. Repent. അവിടെ സ്വർണ്ണ പർസ കൊടുത്തിട്ട്
അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് പാപബോധം ഉണ്ടാകുന്ന സമയത്ത് അനുതാപം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ തന്നെ നിങ്ങൾ കുറ്റം വിധിച്ചുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുമായി യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പേഴ്സ് അവരുടെ കയ്യിലേക്ക് കൊടുത്തു.
റൊമ്പ നാട്ടൽ കളിച്ച് ചില വർഷങ്ങൾ കളിച്ച് ചർച്ചിലെ പ്രസംഗം പണിയിട്ടിരിക്കാർ ജോൺ വെസ്ലി.
ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
പ്രസംഗം മുടിച്ചിട്ട് വെളിയിൽ വരാറ്.
പ്രസംഗം അവസാനിപ്പിച്ച് അദ്ദേഹം പുറത്തേക്ക് വന്നു.
അന്ന് ചർച്ചിലെ ഒരാളത്തെ വന്ന് ജോൺ വെസ്ലിയെ മീറ്റ് പണ്ടാ.
അദ്ദേഹം അവിടെ ആ സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ അദ്ദേഹം കണ്ടു.
എന്നെ ഉങ്ങൾക്ക് അടയാളം തിരികാൻ കേൾക്കണം,
എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ജോൺ വെസ്ലിയോട് ചോദിച്ചു.
എനിക്ക് തരില്ല അപ്പിങ്ങറാർ.
എനിക്കറിയില്ല.
അന്ന് രാത്രി നടന്ന സംഭവത്തെ അവർക്ക് നെനിപ്പൂട്ടാം.
അന്ന് രാത്രിയിൽ നടന്ന ആ സംഭവം അദ്ദേഹത്തെ അവർ ഓർപ്പിച്ചു.
അവൻ സ്വന്ത വാർത്തകളെ തന്നെ ആർട്ടിക്കിളിൽ ജോൺ വെസ്ലി എഴുതുകാർ.
ജോൺ വെസ്ലി തന്റെ ലേഖനത്തിൽ അവർ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഉങ്ങളുടെ പർസ് എനിക്ക് ഹെവിയാ തരില്ല.
നിങ്ങളുടെ ഈ പേഴ്സ് എനിക്ക് വളരെ ഭാരമുള്ളതായി തോന്നിയില്ല.
നീ സ്വന്ന വാർത്തകൾ എൻ ഹൃദയത്തില് റൊമ്പ ഹെവിയാ ഇരുന്നത്.
എന്നാൽ അന്ന് താങ്കൾ ഞങ്ങളോട് പറഞ്ഞ ആ വാക്കുകൾ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ അതൊരു ഭാരം പോലെ ആയിരുന്നു.
കൊഞ്ഞനാട്കൾ കഴിത്ത്
ചില നാളുകൾക്ക് ശേഷം
ഞാൻ ഉണ്മയിലെ പാപഭാരം അടഞ്ഞേ.
ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് യഥാർത്ഥത്തിൽ പാപഭാരം പാപബോധമുണ്ടായി.
ഞാൻ യേശു ക്രിസ്തുവിനടുത്തിൽ വന്ന് ഞാൻ പാപമനി പെറ്റുകൊള്ളും പിടിക്ക് ഞാൻ തിരുമ്പണേ.
ഞാൻ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്ന് പാപക്ഷമയ്ക്കായി ഞാൻ യേശു ക്രിസ്തുവിന്റെ അടുത്തിലേക്ക് ഞാൻ തിരിഞ്ഞു.
ഞാനിന്ന് ചർച്ചിലിരിക്കേ.
ഞാനിപ്പോൾ ഇന്ന് ഈ സഭയുടെ അംഗമാണ്.
ഞാൻ ഉള്ളിൽ തിരുമ്പ കൊടുക്ക വേണ്ടി പണമെല്ലാം ഇതാങ്ങ അപ്പൊട്ട് പണത്തെ കൊടുക്കാം.
ഞാൻ താങ്കൾക്ക് തിരികെ തരേണ്ട പണം ഇതാ എന്ന് പറഞ്ഞ് ആ പണം അദ്ദേഹത്തിന് അവർ തിരികെ നൽകി.
നിദേവനക്ക് ചരിത്രം അവിടെ ഇട്ടാണ്.
അദ്ദേഹം അത് വാങ്ങിയില്ല. നിങ്ങളത് ദൈവത്തിനായി ദൈവ വേലക്കായിട്ട് നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞ്
അദ്ദേഹം ജോൺ വെസ്ലിയുടെ അത് സിന്തയെ പാട്ടുന്നു. ഇന്ന ഉലകത്തിനുടെ മാമൻ സ്പിരിറ്റെ കുറിച്ച് അവരുടെ ചിന്ത എവിടെയാണ് പറഞ്ഞു.
ജോൺ വെസ്ലിയുടെ ചിന്ത നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ലോകത്തിന്റെ കാര്യങ്ങളോട് ലോകത്തിലെ പണത്തോടുള്ള അവന്റെ മാമോനോടുള്ള അവന്റെ മനോഭാവം ശ്രദ്ധിക്കുക.
എവിടെ വേണം നാം ഇന്ന് ഭൂമിയിലുള്ളതാണ് ഉലക പൊരുക്കളെ കുറിച്ച് ഡിസ്റ്റർബ് ആകുതോ നഷ്ടത്തിനാൽ നാം അപ്സെറ്റ് ആവരുതോ ഇടലടകരുതോ സണ്ടസെയ്യരുതോ വാക്വാദം പണ്ടുകരുതോ ഒരു കാലം എടുക്കക്കൂടാതെ. പ്രിയമാണവരുടെ
പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ വസ്തുവകളോ പണമോ നമുക്ക് നഷ്ടമാകുമ്പോൾ അതിനുവേണ്ടി പോരാടുകയോ വാഗ്വാദം ചെയ്യുകയോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുത്.
നാം അന്ന് ലൂക്ക 16-ലേക്ക് തിരുപ്പോ.
ലൂക്കോസ് 16-ാം അധ്യായത്തിലേക്ക്.
ലൂക്കായുടെ സുവിശേഷം 16-ാം അധികാരം.
ലൂക്കോസ് 16.
നാം ഇങ്ങനെ വാസിക്കുന്നു. ദേവനുക്കും ഉലക പൊരുളുക്കും ഊഴി ചെയ്യ ഉങ്ങളാൽ കൂടാതെ എന്നാണ്
അവിടെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല.
ഇത് ചെന്ന ഉടനെ ബൈബിളില് പിന്നാലെ രണ്ട് കാര്യങ്ങൾ റെക്കോർഡായിരുന്നു. ഒന്ന്, ലൂക്ക എഴുതുന്ന സുവിശേഷം 18-ാം അധികാരം.
ഇത് പറഞ്ഞതിനു ശേഷം ഈ ദൈവവചനത്തിൽ രണ്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്,
18-ാം അധികാരത്തിൽ ആവിയാണവർ ഒരു ഐശ്വര്യവാണി കാണിക്കാർ, ഒരു യങ് റിച്ച് റൂളർ ഒരു ഐശ്വര്യവാണി കുറിച്ച് കാണിക്കാർ.
ലൂക്കോസ് 18-ാം അധ്യായത്തിൽ അതിനെ തുടർന്ന് അവിടെ ഒരു ധനികനായ ധനവാനായ ചെറുപ്പക്കാരനെ കാണിക്കുന്നു.
ലൂക്ക 19-ാം അധികാരത്തിൽ ഒരു ഐശ്വര്യവാണി ആവിയാണവർ കാണിക്കാർ.
ലൂക്കോസ് 19-ാം അധ്യായത്തിലും ഒരു ധനവാനെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു.
ഇവരിൽ രണ്ടുപേരും അടുത്തടുത്ത് ആവിയാണവർ വെച്ചിരിക്കാൻ.
18-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും അടുത്തടുത്താണ് ഈ രണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് ധനവാന്മാരെ കുറിച്ചും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഇന്ന് രണ്ടുപേർ പണത്തെ അവർ പാർത്തത് ഉലക പൊരുക്കളെ പാർത്തവർ കണ്ണോട്ടത്തെ ഞാൻ കാണിക്കാൻ വരുമ്പോഴേ
ഈ രണ്ടുപേരും എങ്ങനെയാണ് ഈ ലോകത്തിലെ മാമോനെ പണത്തെ വീക്ഷിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ.
അർമ്മയാണുള്ളേ നാം സറ്റ് നദ്യാണിപ്പോ.
പ്രിയമുള്ളവരെ, ഇത് അല്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ചിന്തിക്കണം.
ആണ്ടൂർ ഒരു ഇടത്തിൽ ചൊന്നാൻ, ഉന്നുടേ ആസ്തിയെല്ലാം വിത്തിട്ട് എനിക്ക് പിന്നാലെ വാ അപ്പിന്നാൻ.
18-ാം അധ്യായത്തിൽ ആ ചെറുപ്പക്കാരനോട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് നീ എന്നെ പിൻപറ്റുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു.
അവൻ ഒരു നേർമയാണ് ഒരു മനുഷ്യൻ.
അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു.
ന്യായപ്രമാണത്തിൻപടി കുറ്റസാട്ടപ്പെടാത്തവൻ,
അവൻ ന്യായപ്രമാണത്തിൻ പ്രകാരം കുറ്റമില്ലാത്തവൻ.
അവനുടെ പറഞ്ഞ വാർത്തയിൽ 20-ാം വസനത്തിൽ വാസിക്കണം. അവൻ കളവുശയില്ലെന്ന് വാസിക്കണം.
അവിടെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ മോഷ്ടിക്കാത്തവനാണ്.
അവനുടെ ത്രാസ് കള്ളത്രാസ് അല്ല, നേർമയാണ് ത്രാസ്.
അവന്റെ ത്രാസ് അത് കള്ളത്രാസ് അല്ല, അവൻ നേരുള്ളവനാണ്.
അവരുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം ഉത്തമമായി നീതിയായിരുന്നത്.
അവന്റെ ബിസിനസ് ചെയ്തത് ബിസിനസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് സത്യസന്ധതയുണ്ടായിരുന്നു.
അവൻ അന്യായമായി തേടിയ ദ്രവ്യങ്ങളല്ല,
അവൻ അന്യായമായി പണം സമ്പാദിച്ചിരുന്നില്ല,
എല്ലാം നേർമയാണ്. ബിസിനസ്സിൽ സമ്പാദിച്ച പണം അത്,
അവനിൽ അവന്റെ പണം മുഴുവൻ അവൻ സത്യസന്ധമായി ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയ പണമാണ്.
അത് ആണ്ടവരെ അംഗീകരിച്ചാൽ
അത് ദൈവം തന്നെ അവൻ അംഗീകരിച്ചു.
ഞാൻ കളവുശയിലെ ഞാൻ ചെറുപ്രായം മുതൽ അല്ലേ കൈക്കൊണ്ടിരിക്കുകയെന്ന് സ്വന്ന ഉടനെ യെസ് യെസ് അത് ആണ്ടൂർ അംഗീകരിച്ചിട്ടാണ്.
ഞാൻ മോഷ്ടിച്ചില്ല, ഞാൻ ചെറുപ്രായം മുതൽ ഈ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു അത് അംഗീകരിച്ചു.
നീ വിട്ടിട്ട് പോ അപ്പിന്, അത് വിട്ടിട്ട് നീ പിന്നാലെ വാ അപ്പിന്നാണ്.
എന്നാൽ യേശു ക്രിസ്തു അവനോട് നിനക്കുള്ള, എന്നാലും നീ സത്യസന്ധമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും നിനക്കുള്ള ഈ ആസ്തി നീ വിട്ട് എന്നെ പിൻപറ്റണം എന്നവനോട് പറഞ്ഞു.
ഓക്കെ, ഇപ്പൊ 19-ാം അധികാരത്ത് കുറവും.
എന്നാൽ നമുക്ക് 19-ാം അധ്യായത്തിലേക്ക് വരിക.
8-ാം വസനത്തിലെ സഖയെ കുറിച്ച് വാസിക്കണം. ഈ ആസ്തികളിൽ പാതി ഏഴകൾ കൊടുക്കുകയും.
ഇവിടെ 8-ാം വാക്യത്തിൽ നാം സഖായെ കുറിച്ച് വായിക്കുന്നു. എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്.
അന്യായമായി ഞാൻ വാങ്ങിക്കേണ്ടതുണ്ട്, നാളെ തന്നെ തിരുമ്പ് ചെലുത്തുകയാണ്.
ശതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു.
കൊഞ്ചം ഗവണിക്കിരിക്കാ,
നിങ്ങൾ ശ്രദ്ധിക്കുക.
കയ്യിൽ കൊഞ്ചം പണത്തിന് എടുത്തു വെച്ചിരിക്കാനാണ്.
ഞാൻ എന്റെ കയ്യിൽ കുറച്ച് പണം എടുത്തിട്ടുണ്ട്.
സഖയോ ഇത് എപ്പി പാത്താറേണ്ടാൽ, സഖയോ ഇത് പണത്തെ എപ്പി പാത്താറേണ്ടാൽ,
സഖായി എങ്ങനെയാണ് ഈ പണത്തെ നോക്കിയത്?
അയ്യോ അന്യായമായി സമ്പാദിച്ചേ ഇന്റെ പണത്തെ.
സഖായിയെ സംബന്ധിച്ചോളം അവന് പണത്തെ നോക്കുന്നത് അയ്യോ ഞാനിത് അന്യായമായിട്ട് സമ്പാദിച്ച പണമാണല്ലോ,
ആഹിനാൽ എന്റെ അടുത്തിൽ ഇരിക്ക വേണ്ട,
എന്നാൽ എന്റെ കയ്യിൽ ഈ പണം ഞാൻ വെക്കുന്നത് ശരിയല്ല.
അവൻ ഇഴക്കരുതുക്ക് അവനുടെ പാവമേ അവന് കൊഞ്ച് സാധകമായിരുന്നത്.
അവൻ ഈ പണം ഉപേക്ഷിക്കുവാൻ, പണം വെട്ടുകളയുവാൻ അവന്റെ പാവം തന്നെ അവനെ നിർബന്ധിച്ചു.
അയ്യോ ഇത് അന്യായ പണം, എന്റെ അടുത്ത് ഇരിക്കൂടാ, അവന് വിട്ടിട്ട.
അവൻ ഇത് അന്യായമായി സമ്പാദിച്ച പണം എന്റെ കയ്യിൽ വേണ്ട, എന്റെ പേഴ്സിൽ ഇത് വേണ്ട, ഞാനിത് വിട്ടുകളയുന്നു.
അവനുക്ക് പാവം അത് വിടുവതർക്ക് സാധകമായിരുന്നത്.
അവന്റെ പാപം ഈ പണത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാകുവാൻ അവന് ഉത്സാഹം പകർന്നു.
ഓക്കെ, ഇപ്പൊ അത് ലൂക്ക 18-ലെ വർദ്ധാണ് യങ് റിച്ച് റൂളർ അവൻ ഇന്ന് പണത്തെ എപ്പി പാത്ത അവിടിന്.
എന്നാൽ ലൂക്കോസ് 18-ാം അധ്യായത്തിലുള്ള ധനവാനായ ചെറുപ്പക്കാരൻ അവൻ ഈ പണത്തെ എങ്ങനെയാണ് കണ്ടത്?
ഞാൻ നീതിയായി സമ്പാദിച്ചേ, അതിനാൽ അത് പണം നീതിയാണ് പണം അവിടെ പാത്ത.
അവൻ കണ്ടത് ഞാനത് നീതിയായി, ഞാൻ സത്യസന്ധമായ മാർഗത്തിൽ ഉണ്ടാക്കിയ പണമാണ്, അതുകൊണ്ട് എന്റെ പണമാണ്, എന്റെ പേഴ്സിൽ ഇതിരിക്കാം.
ഞാൻ തിരിടില്ലേ,
ഞാനിത് മോഷ്ടിച്ച പണമല്ല,
ഞാൻ പൊയ്യായി കയ്യെടുത്തിട്ട് ഞാൻ സമ്പാദിക്കില്ല.
ഞാനിവിടെ തെറ്റായ കള്ളസത്യം ചെയ്തെന്നും കള്ള ഒപ്പിട്ട് ഉണ്ടാക്കിയ പൈസയല്ലേ ഇത്.
ഞാൻ ലഞ്ചം വാങ്ങലാണ്,
ഞാൻ ആരുടെയും കൈക്കൂലി വാങ്ങിയില്ല.
ഞാൻ യാരെ ഏമാത്രം ഒടുക്കി നീതിയാ സമ്പാദിച്ച പണം.
ഞാൻ ആരെയും വഞ്ചിച്ച് ഉണ്ടാക്കിയതല്ല, ഞാൻ നീതി മാർഗത്തിലൂടെ സമ്പാദിച്ച പണമാണ്.
ഇത പോയി ഉടും ചൊറാരെ യേശു ക്രിസ്തു.
ഈ പണം ഞാൻ വിട്ടുകളയാനായിട്ട് യേശു ക്രിസ്തു പറയുന്നല്ലോ.
ഞാൻ അനുയായം പണി എന്തെങ്കിലും ഉട്ടുവേ.
ഞാൻ എന്തെങ്കിലും അന്യായത്തിലൂടെ സമ്പാദിച്ചായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു.
ഞാൻ നീതിയായി സമ്പാദിച്ച പണം എപ്പോഴും ഓടരുത്.
ഞാൻ നീതിയായി സമ്പാദിച്ച പണം ഞാൻ എങ്ങനെ വിട്ടുകളയുക?
ദാറ്റ്സ് എ പ്രോബ്ലം.
അതാണ് പ്രശ്നം.
ഇവനാളെ വിട മുടിഞ്ചിച്ച്, ഇവനാളെ വിട മുടിയില്ല.
സക്കായിക്ക് ആ പണത്തെ വിട്ടുകളയുവാൻ കഴിഞ്ഞു, എന്നാൽ ധനവാനായ ചെറുപ്പക്കാരന് അത് വിട്ടുകളയാൻ കഴിഞ്ഞില്ല.
ഇവർ രണ്ടുപേർ പാത്ത വിധം.
കാരണം ഇവര് രണ്ടുപേരും ഈ പണത്തെ രണ്ട് രീതിയിലാണ് കണ്ടത്.
അമ്പ്രിയമാണുള്ളേ, ഇപ്പൊ ദേവൻ ഇന്ന് പണത്തെ എപ്പി പാക്കറാന്ന് പാപ്പോ.
പ്രിയമുള്ളവരെ, ദൈവം ഈ പണത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന്
ദൈവനുടെ കണ്ണോട്ടത്തിൽ നാം ഇന്ന് പണത്തെ പാകണം.
ദൈവത്തിന്റെ കണ്ണിൽ നാം പണത്തെ വീക്ഷിക്കണം.
നീതിയാ സമ്പാദിക്കുന്നതിനാല് നീതിയാണ് പണം, അനീതിയാ സമ്പാദിക്കുന്നതിനാല് അനീതിയാണ് പണം. അപ്പടി പാക്കൂടാതെ
നിങ്ങൾ, ഞാൻ നീതിയായി നീതിമാർഗത്തിലൂടെ സത്യസന്ധമായി സമ്പാദിച്ച പണം, അതുകൊണ്ട് അത് എന്റെ പണം എന്ന് ആ രീതിയിലല്ല. അനീതിയായി സമ്പാദിച്ച പണം, അതുകൊണ്ട് എനിക്ക് അത് കൊടുക്കാം വിട്ടുകളയാം എന്നല്ല നാം കാണേണ്ടത്.
യേശു ക്രിസ്തുവിന്റെ പണത്തെ എപ്പടി പാത്താർ?
യേശു ക്രിസ്തു പണത്തെ എങ്ങനെ കണ്ടു?
ലൂക്കാ എഴുതുന്ന സുവിശേഷം 16-ാം അധികാരം.
ലൂക്കോസ് 16-ാം അധ്യായം.
ഓക്കെ, നാം ഇത് വാസിക്കണം. 11-ാം വാസനം.
ലൂക്കോസ് 16:11.
ഉലക പൊരുൾ അഭിനാവേ, അതുക്ക് മുന്നാലെ യേശു ക്രിസ്തു പോട്ട ഫ്രേസ്, അതുക്ക് മുന്നാലെ പോട്ടതിന് അൺറൈച്ചസ് മാമൻ.
മാമോൻ, ഉലകത്തിലെ പണം, ലോകത്തിലെ പണം, പണം. അതിന് മുമ്പ് യേശു ക്രിസ്തു കൊടുത്ത വിശേഷണം എന്താണെന്ന് ശ്രദ്ധിക്കുക. അനീതിയുള്ള മാമോൻ.
ഓക്കെ, 9-ാം വാസനത്തിൽ വാസിക്കണം. അനീതിയാണ് ഉലക പൊരുളിയാൽ ഉങ്ങൾക്ക് സ്നേഹിതരെ സമ്പാദിക്കുന്നത് വാസിക്കണം.
9-ാം വാക്യത്തിലും അവിടെ മാമോനെ കുറിച്ച് പറയുമ്പോൾ വിശേഷിപ്പിക്കുന്നത് അനീതിയുള്ള മാമോൻ.
അപ്പ യേശു ക്രിസ്തു പണത്തെ എവിടെ പാക്കാറാണ്? അൺറൈച്ചസ് മാമാൻ അപ്പടിന്ന് പാക്കാറ്.
യേശു ക്രിസ്തു ഈ പണത്തെ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ എപ്പോഴും പണത്തെ വിശേഷിപ്പിക്കുന്നത് യേശു ക്രിസ്തു ഇത് അനീതിയുള്ള മാമോൻ.
അതുമാതിരി അത് യങ് റിച്ച് റൂളർ പാക്കലാമ.
എന്നാൽ ആ ധനവാനായ ചെറുപ്പക്കാരന് അങ്ങനെ പണത്തെ കാണുവാൻ കഴിഞ്ഞില്ല.
ഇപ്പടി ഒരു ഉദാഹരണത്തിനാ ഉങ്ങൾക്ക് സോൾറേ, ഒരു പേച്ചുക്കാ സോൾറേ.
ഞാൻ ഒരു ഉദാഹരണത്തിനായി നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം.
അത് യങ് റിച്ച് റൂളർക്ക് ഞാൻ എന്നാ സോൾറാണ് വിരുമ്പറ അപ്പടിനാ
ആ ധനവാനായ ചെറുപ്പക്കാരനോട് ഇങ്ങനെ നമുക്ക് പറയാം, എനിക്ക് ഇങ്ങനെ പറയണമെന്നൊരു തോന്നൽ.
ഏ കൊഞ്ചമാതി, നീ പാവം ചെയ്തിരിക്കലാണ്ടാങ്ക്ര.
നീ കുറച്ചെങ്കിലും പാവം ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു.
കൊഞ്ചമാതി, നീ പാവം ചെയ്തിരുന്ന ഇന്റെ പണത്തെ നീ എപ്പിയാ പാത്തിരുന്നിരുപ്പാനീന്.
നീ കുറച്ചെങ്കിലും പാവം ചെയ്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നീ പണത്തെ നീ നിന്റെ വീക്ഷണം പണത്തോടുള്ള നിന്റെ സമീപനത്തിനൊരു വ്യത്യാസം വരുമായിരുന്നു.
അത് നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ല, അത് നമ്മുടെ പ്രീച്ചിങ് അല്ല.
നാം അങ്ങനെ പ്രസംഗിക്കാറില്ല, നാം ആരോടും അങ്ങനെ പറയാറില്ല.
യേശു ക്രിസ്തു നമ്മുടെ തരം.
യേശു ക്രിസ്തുവാണ് നമ്മുടെ അളവുകോൽ.
യേശു ക്രിസ്തു പ്രിയമാണവരുടെ, അവനുക്ക് എന്ത് ദർശനമില്ലേ, നമുക്ക് എന്ത് ദർശനം ഇല്ലാമെന്ന് വേണ്ട.
ആ ധനവാനായ ചെറുപ്പക്കാരന് ആ കാഴ്ചപ്പാടില്ലായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചോളം നമുക്ക് ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകരുത്.
എന്റെ പണം വഞ്ചിത്തിനുണ്ട് വേദം ഉള്ളത്.
ദൈവവചനം പറയുന്നു ഈ പണം നമ്മെ വഞ്ചിക്കുവാൻ, നമ്മെ ഈ പണത്തിന് നമ്മെ വഞ്ചിക്കുവാൻ കഴിയും.
ബൈബിളിലെ രണ്ട് വിഷയങ്ങൾ വഞ്ചിക്കരുത് കാണുന്ന കാര്യങ്ങൾ രണ്ടും ചൊല്ലപ്പെട്ടിരിക്കും.
നമ്മെ വഞ്ചിക്കുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം ദൈവവചനത്തിൽ പറയുന്നുണ്ട്.
മാർക്ക് 4-ാം അധികാരം 18-ാം വാസനത്തിൽ വാസിക്കും. മണി ഈസ് ഡിസെപ്റ്റീവ് തിങ് അപ്പടിന്ന് വാസിക്കും.
മാർക്കോസ് 4-ാം അധ്യായത്തിന്റെ 18-ാം
പാർക്ക വേണ്ട,
18-ാം വാക്യത്തിൽ പണം അത് വഞ്ചിക്കുന്നതാണ് എന്ന് നമ്മുടെ
നീതിമൊഴികൾ 31-ാം അധികാരത്തിൽ വാസിക്കും. ബ്യൂട്ടി വഞ്ചിക്കരുതെന്ന് സോൾറോം.
സദൃശവാക്യങ്ങൾ 31-ാം അധ്യായത്തിൽ സൗന്ദര്യം അത് വഞ്ചിക്കുന്നതാണ് എന്ന് നാം വായിക്കുന്നു.
ഇന്ന് ഭൂമിയിൽ രണ്ടും ടോപ്പിലെടുക്കും.
ഇന്ന് ഭൂമിയിൽ പണവും സൗന്ദര്യവും ഇത് രണ്ടുമാണ് ആളുകൾ വിലമതിക്കുന്നത്.
അട്രാക്റ്റീവ് ആർക്ക്
ഇത് വളരെ ആകർഷണമുള്ളതാണ്.
ആണല്ലോ നമ്മളെ വഞ്ചിക്കുന്നത്.
എന്നാൽ നമ്മെ വഞ്ചിക്കുന്നു പണം.
അത് പണം ലുക്ക് അത് 18-ാം അധികാരത്തിൽ വന്ന എന്ത് ധനവാണി അത് മോശം പോയിക്കിടിച്ചതാണ്.
18-ാം അധ്യായത്തിൽ നാം വായിച്ച ധനികനായ ചെറുപ്പക്കാരനെ പണം വഞ്ചിച്ചു കളഞ്ഞു.
പ്രിയമാണവരുടെ, ഇതിൽ ഒരു വഞ്ചന ഇരിക്കുന്നത് നാം എനിക്കുമേ നാം മറന്നിടക്കൂടാതെ.
പ്രിയമുള്ളവരെ, പണത്തിൽ ഒരു വഞ്ചനയുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്.
ഞാൻ ചിന്ന വയസ്സിലിരിക്കുമ്പോഴും ഞാൻ കുളത്തിൽ പോയി മീൻ പിടിപ്പനാണ്. കുളത്തിലെ യാത്രയെല്ലാം പോയി.
ഞാൻ ചെറിയ പ്രായത്തിൽ യുവാവായിരുന്നപ്പോ ഞാൻ കുളത്തിലും നദിയിലുമൊക്കെ പോയി മീൻ പിടിക്കുമായിരുന്നു.
എന്നുടെ തമ്പി മറ്റേ തെരുവിലുള്ള പിള്ളേങ്ങളെല്ലാം ചേർന്ന് നാങ്ങൾ പോയി തൂണ്ടിൽ പോട്ട് നാം മീൻ പിടിച്ചിട്ട് വരുവോം.
എന്റെ അനിയൻ, ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള മറ്റ് കുട്ടികൾ, ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ചൂണ്ടലൊക്കെ എടുത്തുകൊണ്ട് പോയി അവിടെ നദിയിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വരും.
അതിൽ എന്താ കെണ്ട, കെളുത്തി, ജിലേപ്പി, ഇതേ മാതിരി ഐറ്റംലാം കുളത്തിൽ ഇറങ്ങും.
ആ കുളത്തിൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു മീനുകൾ ഒക്കെ അവിടെ ഉണ്ടാവും.
നാ പോകുമ്പോഴേ കൊഞ്ഞോ ഇന്ന മൺപുഴുനെ എടുത്ത് മൺപുഴു അത് ഹൂക്ക് അതെല്ലാം ഇതെല്ലാം എടുത്തിട്ട് പോകാമല്ല.
ഞങ്ങൾ പോകുമ്പോൾ മണ്ണിരയും ചൂണ്ടയും ഒക്കെ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോവുക.
നാം പിടിച്ച മീനെല്ലാം എന്നാ മീൻ താ പിടിപ്പാ അപ്പിന്നാ പേരാസ പിടിച്ച മീൻ ജിലേപ്പി നൂറ് ജിലേപ്പി കണ്ടനൊന്നു ഇരിക്ക് അത് ഇങ്ങ ഇരിക്കാൻ ഉണ്ടല്ല.
നമുക്ക് ഇവിടെയും ഉണ്ട് എന്ന് തോന്നുന്നു, ഒരു സിലോപിയ അങ്ങനെ ഒരു മീൻ. അതാണ് ഞങ്ങൾക്ക് ആൾക്കാർക്ക് അവിടെ ഇഷ്ടം, അവര് അതാണ് പിടിക്കുക.
അതെല്ലാം മാറ്റും എപ്പോ പത്താലും, അതെല്ലാം മാറ്റും.
അല്ല എപ്പോഴും പിന്നെ ഈ ചൂണ്ടയിൽ ഈ മീനാണ് വന്ന് കുരുങ്ങാറുള്ളത്.
അത് പേരാസ പിടിച്ച മീൻ. അത്
അത് കാരണം ആ മീനിന് അത് അത്യാഗ്രഹം പിടിച്ച ഒരു മീനാണ്. ആ മീനാണ് എപ്പോഴും വന്ന് ഈ ചൂണ്ടയിൽ കുരുക്കാറുള്ളത്.
മറ്റേ ടൈപ്പിലാ വരോ,
മറ്റ് മീനുകളൊക്കെ അത് വരാറുണ്ട്.
അത് വന്ന് എന്നെ ചെയ്യാം അപ്പിന്നെ നുണിയെ മുട്ടോ അപ്പി കടിച്ചോ.
മറ്റ് മീനുകൾ വന്ന് ആ ചൂണ്ടയിലുള്ള മണ്ണിരയെ എല്ലാം അല്പം ഒന്ന് കടിച്ചു നോക്കും.
അങ്ങനെ പോതോ ഇവളോ ഇവളോ മൺപുഴു പോതോ ഇട്ട് അവിടെ നുണി കത്തിരിച്ചിട്ട് അവിടെ നൗന്ത്രം.
ആ മൺപുഴുവിന്റെ അറ്റം വന്ന് അല്പം കടിച്ച് അത് എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞ് മറ്റു മീനുകൾ അങ്ങനെ പോവും.
ഞാൻ തക്കയെ പാത്തിട്ട് അവിടെ ഇളുപ്പാ അവിടെ.
ഞാനപ്പോ ഇതില് അനക്കം കാണുന്ന ഉടനെ ഞാൻ വലിക്കും
പോയിടും.
ഉടനെ അത് പോവും.
മറുപടിയെ വേറെ ഒരു മൺപുഴു കൊണ്ട് വെച്ച്
വീണ്ടും ഒരു മറ്റൊരു മൺപുഴു എടുത്ത്
ഇവിടെ വെളിയിലെ കൊഞ്ഞ അവിടെ നീട്ടി വിടും. എവിടെ
ഞാൻ കുറച്ച് പുറത്തോട്ട് ഇച്ചിരി നീട്ടി ഇട്ടേക്കും.
ആണാൽ
എന്നാൽ
അവിടെ പിടിച്ച് ഇഴുത്തന്ന
ഞാൻ പിടിച്ചു വലിച്ചാൽ
ഒരു അരമണിക്കൂർ ഒരു നേരത്തുള്ള 10 ജിലേബി കണ്ടതാ വരും.
എന്നാൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ 10 ഈ സിലോപ്പിയ എന്ന് പറഞ്ഞ മീന് അത് വന്ന് തീർച്ചയായിട്ടും ഇതിനകത്ത് കുരുങ്ങിയിരിക്കും.
അത് പേരാസ പിടിച്ചത്.
അതൊരു അത്യാഗ്രഹം പിടിച്ച മീനാണ്.
അത് ഇവിടെ കത്തിരിക്കാതെ ഇവിടെ കത്തിരിക്കാതെ
അത് അതിന്റെ അറ്റത്തൊന്നും അല്ല വന്ന് കടിക്കുന്നത്. മുഴുവൻ വാ തുറന്ന് വാ തുറന്ന് അത് വായിക്ക് അകത്തേക്ക് ഈ ചൂണ്ട കടിച്ചെടുക്കും.
അവളതാ ഇവളെ ഉള്ളാറ പോറപ്പേ അപ്പൊ എങ്ങനെ പൊട്ടിക്ക് വന്നിട വേണ്ടിയതാണ് അടുത്തത്.
ഇത്രയും ആ ചൂണ്ട മുഴുവൻ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ അടുത്ത അവന് ആ മീൻ എന്റെ പെട്ടിക്ക് അകത്ത് വരും.
അവളതാ വീട്ടിൽ എടുത്ത് വിടുവാൻ
ഞാൻ ആ മീനും എടുത്തുകൊണ്ട് വീട്ടിൽ പോകും.
പ്രിയമാണൂറിലെ ഇന്ന് ഭൂമിയിൽ എല്ലാം ഇതിലെ അട്രാക്റ്റീവ് ആണ് തിങ്.
ഭൂമിയിൽ പണം അത് ആകർഷണമുള്ള കാര്യമാണ്.
ഇതിലെ എന്തോ ഹൂക്ക് ഇരിക്ക.
എന്നാൽ നിങ്ങൾ മറന്നു പോകരുത് ഇതിൽ ഒരു ചൂണ്ട ഒളിഞ്ഞിരിപ്പുണ്ട്.
സാത്താൻ ഇതുക്കുള്ള ഇത് വഴിയാ വര മുടിയോ
ഇതിനകത്ത് കൂടെ സാത്താൻ നമ്മെ കുരുക്കുവാനുള്ള സാധ്യതയുണ്ട്.
അവിടെ കത്തിരിച്ചിട്ട് പോയിട്ടേ ഇരിക്കണോ.
അറ്റം ഒന്ന് കടിക്കുക, അറ്റം കടിച്ച് ഉപയോഗിക്കുക. നിങ്ങൾ മുമ്പോട്ട് പോവുക. ഇത് മുഴുവൻ വായിക്കാത്താക്കല്ലേ
മുടിഞ്ഞു പോയിടും. അവിടെ നമ്മുടെ കഥ മുടിഞ്ഞു പോയിടും.
അങ്ങനെയെങ്കിൽ നിങ്ങൾ കുരുങ്ങിപ്പോയി പിശാചിന്റെ കയ്യിലായി.
അത് 18 അധികാരത്തിൽ വന്ന ഐശ്വര്യ വാൻ അവളത്തി ഉള്ളറ ഉട്ടാം.
ഈ 18 അധ്യായത്തിൽ നാം വായിച്ച ധനവാൻ അവൻ ഈ പണം മുഴുവനും അവന്റെ വായിലാക്കിയിരുന്നു. പിശാചിന്റെ ചൂണ്ടയിൽ അവൻ കുരുങ്ങിപ്പോയി.
പണം നല്ലതാണ്
പ്രിയമുള്ളവരെ, പണം നല്ലതാണ്.
നാം കയ്യാള വേണം,
നാം പണം ഉപയോഗിക്കണം.
എവളോ ജാക്രത കൈയാളണമോ കൈയാളണോ.
എന്നാൽ വളരെ ശ്രദ്ധയോടെ നാം പണം കൈകാര്യം ചെയ്യണം.
നാം സിക്കിടക്കൂടാതെ,
നാം ആ പണത്തിന്റെ ചൂണ്ടയിൽ ആ പിശാചിന്റെ കുരുക്കിൽ നാം പെട്ടുപോകരുത്.
അത് സിക്കിടക്കൂടാതെ നിർത്തുകയാണ് ദേവൻ സൂഴലിൽ നമുക്ക് നഷ്ടങ്ങളെയും ഇഴപ്പുകളെയും ദേവൻ അനുമതിക്കാറ്.
അതുകൊണ്ട് തന്നെ പിശാചിന്റെ ഈ കുരുക്കിൽ നിന്ന് ചൂണ്ടയിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ വേണ്ടിയാണ് ചില സമയങ്ങളിൽ ദൈവം നഷ്ടവും പണനഷ്ടവും ഒക്കെ ദൈവം അനുവദിക്കുന്നത്.
പകയ്ക്കരുതിന എന്നാ പകയ്ക്കരുത്, അസറ്റ ചെയ്യരുതിന എന്നാ.
നാം ഈ പണത്തെ നാം വെറുക്കുക അല്ലെങ്കിൽ അതിനെ നിന്ദിക്കുക, പുച്ഛത്തോടെ വീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
ഞായറ്റുക്കിഴമ ഉങ്ങൾക്ക് ഡബിൾ സാലറിന്ന് സോറാം.
ഞായറാഴ്ച നിങ്ങളുടെ ജോലി സ്ഥലത്ത് അവർ പറയുന്നു ഞായറാഴ്ച നിങ്ങൾക്ക് ഇരട്ടി, ഞായറാഴ്ച ജോലിക്ക് വന്നാൽ ഇരട്ടി ശമ്പളം.
ഇന്ന് കേരള സ്റ്റേറ്റില് ഒരു ഗവൺമെന്റ് ഹോളിഡേ ഏതുകൊണ്ട് വിടുറാങ്ക.
കേരള സ്റ്റേറ്റിൽ ഗവൺമെന്റ് ഒരു ദിവസം അവധി പ്രഖ്യാപിക്കുന്നു.
ഇങ്ങ ബാംഗ്ലൂർ ഇങ്ങ കോൺഫറൻസ് ഏതോ ഒരു സ്പെഷ്യൽ മീറ്റിംഗ്സ് ഹോളിഡേങ്കിറതുനാല ഒരു സ്പെഷ്യൽ മീറ്റിംഗ്സ് ഓർഗനൈസ് പണ്രാങ്ക
അവധി ദിവസം. അതുകൊണ്ട് ഇവിടെ ചർച്ചിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്.
ആണാൽ വേലയ്ക്ക് പോണ ഡബിൾ സാലറി.
എന്നാൽ അന്ന് ജോലിക്ക് പോയാൽ അവിടെ ഇരട്ടി ശമ്പളം കിട്ടും.
ആണാൽ ഇങ്ങ സൺഡേ നോട്ട് ഓൺലി സൺഡേ സ്പെഷ്യൽ ഹോളിഡേ സ്പെഷ്യൽ മീറ്റിംഗ്.
ഇത് ഒരു സ്പെഷ്യൽ അവധി ദിവസം, ഒരു സ്പെഷ്യൽ മീറ്റിംഗ്.
അങ്ങനെ നാം ഉലക പൊരുളാ ദേവനാങ്കിറത് നമ്മുടെ ചായ് സംഗതാരം. പ്രിയമാണോ
അവിടെയാണ് നാം ഈ ലോകത്തിലെ പണത്തെയാണോ ദൈവത്തെയാണോ നാം വിലമതിക്കുന്നത് എന്നുള്ള തിരഞ്ഞെടുപ്പ്.
எனக்கு டபுள் சேலரி கிடைக்கட்டும், ட்ரிபிள் சேலரி கிடைக்கட்டும், சகோதரனுடைய ஐக்கியம், இன்னைக்கு ஸ்பெஷல் மீட்டிங், நான் தேவனை சந்திக்க போறேன்னு சொல்கிறவன் தேவனை நேசிக்கிறான், உலக பொருள் அசட்டு செய்கிறான்.
எனக்கு இரட்டை சம்பளம் ஆய்கொள்ளட்டு, மூணு இரட்டை ஆய்கொள்ளட்டு, என்னால் எனக்கு இப்போ சகோதரன்மாரோடுள்ள கூட்டாயமா ஈ ஒரு ஸ்பெஷல் மீட்டிங்கில் எனக்கு பங்கெடுக்கணும், தெய்வத்தின் அனுகிரகம் எனக்கு வேணும் என்று பண்ணு. அவிட ஒரு நிலபாடெடுக்கிற வக்தி அவன் பணத்தை நிந்திக்கணும், அவன் தெய்வத்தை ஸ்நேகிக்கணும், தெய்வத்தை விலமதிக்கும்.
பிரியமானவர்களே, இப்படி எல்லாம் நம்மளுடைய பிராக்டிக்கல் லைஃப்ல நாம் கடந்து போக வேண்டியது அவசியமா இருக்கிறது.
பிரியமுள்ளவரே, நம்முடைய பிராயோகிக ஜீவிதத்தில் இங்கே நாம் ஈ ரீதியில் நம் தீர்மானங்கள் எடுத்து முன்போட்டு போக வேண்டியதுண்டு.
சாக்பூரனை குறித்து அந்த நாட்களில் நான் ஒரு சாட்சி கேள்விப்பட்டிருக்கேன்.
சகோதரன் சாக்பூரனை குறித்து பண்டத்தை நாளில் ஞான இங்கே ஒரு சாட்சியம் கேட்டிட்டு.
இப்படிப்பட்ட சாட்சிகள் எல்லாம் உள்ளத்தில் வச்சு வைத்துக் கொள்வதுண்டு.
இங்கேயுள்ள சாட்சியங்கள், இங்கேயுள்ள சாட்சியமுள்ள ஜீவிதம் ஞான எந்த ஹயத்தில் கருதி வைக்காறுண்டு.
கல்ஃபில் மீட்டிங்ஸ் டேட் ஃபிக்ஸ் பண்ணிட்டாங்க.
கல்ஃபில் மீட்டிங்குகள் அவிட அதனுள்ள தியதிகளொக்க தீர்மானிச்சு.
அவருடைய பிசினஸ் டிரான்சாக்ஷன்ல அவர் பெங்களூர்ல அந்த நாட்கள் இருக்க வேண்டியதாரு.
அந்த பெங்களூரில் அது செய்திருந்த தொழிலுமாய் பந்தப்பட்டு, அது செய்திருந்த பிசினஸுமாய் பந்தப்பட்டு அது அந்த பெங்களூரில் நிற்கேண்ட ஆவசியம் உண்டாயிரம்.
இப்ப இந்த பிசினஸ் மீட்டிங்ல உட்காரதா இல்ல தேவனுடைய மீட்டிங்ல உட்காரதா?
ஞான இப்போ ஈ பிசினஸ் மீட்டிங்கில் ஞான இவட பங்கெடுக்கணுமோ அதோ தெய்வ வேலையில் ஆ தெய்வத்தின் மீட்டிங்கின் வேண்டி ஞான அவடைக்கு போகணுமோ?
தேவனை ஸ்நேகிக்கிறவன்கிறதுக்கு என்ன ப்ரூஃப் அப்படின்னா இதை அசட்டு செய்யறது. இதை
ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? ഞാനിപ്പോൾ ഈ ബിസിനസിന്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഈ തൊഴിലിന്റെ ഒരു ആവശ്യമുണ്ടെങ്കിലും ഞാൻ അതിനെ നിന്ദിച്ച് ഇടാൻ പോകുന്നു.
ഇത് ഉദരി തള്ളരുത്. ഇത്
അതിനെ നിന്ദിച്ച് തള്ളിക്കളയുക.
മീറ്റിംഗ് പോയിട്ട്
അദ്ദേഹം അവിടെ മീറ്റിംഗിന് വേണ്ടി പോയി.
ഗൾഫിലെ മീറ്റിംഗ് മുടിയത്.
ഗൾഫിൽ മീറ്റിംഗ് തീരുന്നു.
മീറ്റിംഗ് മുടിച്ചിട്ട് തിരുമ്പ വരാറിങ്ങ.
മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ നാട്ടിലേക്ക് വരുന്നു.
85,000 ലോസ്
അദ്ദേഹത്തിന്. 85,000 രൂപ വർഷങ്ങൾക്ക് മുമ്പ് 85,000 രൂപ അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടായി.
അവർക്ക് നഷ്ടം,
അദ്ദേഹത്തിന് നഷ്ടം.
കൊഞ്ച നാട്ടിൽ കഴിത്ത്
കുറച്ച് നാളുകൾക്ക് ശേഷം
ഒരു ബ്രദർ അങ്ങനെ അവർ ബ്രദർക്ക് ഒരു ലെറ്റർ പോടുറാരോ അല്ലെ ഫോൺ ഏതോ പണ്ടാന്ന് വെച്ചെങ്ക.
ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ ജാക്ക്മാനിന് ഒരു ലെറ്റർ എഴുതുന്നു, ഫോൺ ചെയ്യുന്നു.
ഇന്ന മീറ്റിംഗില് ഉള്ള വാർത്തയിനാൽ ഞാൻ തുടപ്പെട്ട് ആസ്വദിക്കപ്പെട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട അപ്പിങ്ങറാണ്.
ആ മീറ്റിംഗിൽ താങ്കൾ വന്നതുകൊണ്ട് പ്രിയ സഹോദര, ഞാൻ അങ്ങയുടെ അങ്ങ് സംസാരിച്ച ദൈവവചനത്താൽ എന്റെ ഹൃദയം തൊടപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ അറിയുവാനിടയായി.
85,000 രൂപ, ഇറ്റ്സ് എ പേപ്പർ.
85,000 രൂപ അത് പേപ്പറാണ്.
സി 85 പേപ്പർ.
ഇത് ഇങ്ങനെയുള്ള 85 പേപ്പർ,
കൊഞ്ച കളർഫുൾ പേപ്പർ.
ഇതിനെ കുറിച്ച് നിറമുള്ള പേപ്പർ.
ഗാന്ധി താത്ത, ഗാന്ധി,
ഗാന്ധി അപ്പച്ചന്റെ പടമുള്ള
കൊഞ്ച റോസ് പിങ്ക് കളർ,
റോസ് കളർ, പിങ്ക് കളർ ഉള്ള ഗാന്ധിയപ്പച്ചന്റെ പടമുള്ള പേപ്പർ.
കളർഫുൾ പ്രിന്റിംഗ്സ്,
അവിടെ കുറച്ച് കളറുള്ള പ്രിന്റിംഗുകൾ.
പേപ്പർ,
പേപ്പർ,
85 പേപ്പേഴ്സ്.
ഇങ്ങനെയുള്ള 85 പേപ്പർ.
ഒരു സോളുടെ സാൽവേഷൻ,
എന്നാൽ ഒരു ആത്മാവിന്റെ രക്ഷ, ഒരു ആത്മാവിന്റെ വില.
ഇതാണ് പരലോക ചിന്തയായി വാഴുന്നത്.
ഇതാണ് ഉയരത്തിലുള്ള ചിന്ത, ഇതാണ് സ്വർഗീയ ചിന്ത.
ഹെവൻലി വാല്യൂസോടെ വാഴുന്നത്,
ഉന്നതത്തിലെ മൂല്യങ്ങളോട് മൂല്യങ്ങളുമായുള്ള ജീവിതം.
ദേവനുക്കാഹ ദേവനെ നേസിക്കിറങ്ങിറതുക്കു പ്രൂഫ്, ഇത് അസറ്റ് ചെയ്യണോ, ഇത് പകയ്ക്കണോ?
ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്, ഞാൻ ഈ പണത്തെ നിന്ദിക്കണം, പുച്ഛിക്കണം, അതിനെ വെറുക്കണം.
പ്രിയമുള്ളവരുടെ ഇന്ന വാഴ്ക്കയിൽ നാം തുടർന്ന് സെൽവം.
പ്രിയമുള്ളവരെ, ഈ ഒരു ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകേണ്ടതുണ്ട്.
ഇന്ന് നമുക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന ട്രാക്കിൽ ഇന്ന് ഉലക പൊരുക്കൾ നമുക്ക് വെയിറ്റ് ആർക്ക് വേണ്ട, ലൈറ്റ് ആർക്കട്ടോ.
നമ്മുടെ ഈ യാത്രയിൽ ഈ ലോകത്തിലെ വസ്തുവകകൾ നമുക്കൊരു ഭാരമായി ഇരിക്കരുത്. നമ്മെ സംബന്ധിച്ചോളം ലഘുവായി, ഭാരമില്ലാത്തവരായി നമുക്ക് മുമ്പോട്ട് ഓടുവാനായിട്ട് കഴിയണം.
അബ്രഹാം തന്നുടേ നിയമിക്കപ്പെട്ട പാതയിൽ തന്നുടേ ട്രാക്കില് ലൈറ്റാ വെച്ചിട്ടാണ്.
അബ്രഹാം തന്റെ ഓട്ടത്തിൽ താൻ ലഘുവായി, ഭാരങ്ങളില്ലാത്തവനായി താൻ യാത്ര ചെയ്തു.
ലോത്ത് അവൻ നീതിമാനായിരുന്നും തന്നുടേ ട്രാക്കില് ലൈറ്റാ വെച്ചിട്ടാണ്.
ലോത്ത് നീതിമാനായിരുന്നെങ്കിലും തന്റെ യാത്രയിൽ, തന്റെ പാതയിൽ അവൻ ഭാരങ്ങൾ വഹിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത്.
അരുമയാണുള്ളേ, ഇന്ന് നാട്ടിൽ ഇന്ന് വാർത്തകൾ കേട്ട് നാനും നിങ്ങളും ഉലക പൊരുക്കൾ നമുക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന ട്രാക്കില് ലൈറ്റാർക്കാ വെയിറ്റാർക്കാങ്കത് യോസിപ്പോ.
നാം ഇന്ന് ഈ ദൈവവചനങ്ങൾ കേൾക്കുന്ന നിങ്ങളും ഞാനും നമ്മുടെ ഈ ജീവിതയാത്രയിൽ, നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തിൽ ലോകത്തിലെ വസ്തുവകകൾ നമുക്ക് ഒരു ഭാരമായിരിക്കുന്നുവോ, അതോ നാം ഭാരമില്ലാത്തവരായി, ലോകത്തിലെ വസ്തുക്കളെ നിന്ദിച്ച് ഭാരമില്ലാത്തവരായി നാം യാത്ര ചെയ്യുന്നവരാണോ?
ഓക്കെ, നാം രണ്ടാമത്തെ കാര്യത്തെ നാം ധ്യാനിപ്പോ.
രണ്ടാമത്തെ കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം.
യേശു ക്രിസ്തുവിന്റെ ട്രാക്കില് അവർ ഉദരി തള്ളേണ്ടത് തന്നുടേ ഉറവിനുകൾ, റിലേറ്റീവ്സ് ഉദരി തള്ളിയാണ്.
യേശു ക്രിസ്തു തന്റെ ഓട്ടത്തിൽ
തന്റെ ബന്ധുക്കളെ, തന്റെ ബന്ധുജനങ്ങളെ അവൻ തള്ളി മാറ്റി നിർത്തിയാണ് അവൻ ഓടിയത്.
അവർക്ക് പൊരുൾ അവർ സുത്തമാ അസറ്റ് സെഞ്ച് അവരുടെ ഗണവീനപ്പെടുത്തിനാണ് അർത്ഥമല്ലേ.
അതിന്റെ അർത്ഥം ആ ബന്ധുക്കളെയൊക്കെ അദ്ദേഹം നിന്ദിച്ച് അവർക്ക് 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 ആവശ്യം അവർക്ക് കൊടുക്കേണ്ടിയിരുന്ന മാനം കൊടുക്കാതിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം.
അവരുടെ അവള് പാടുകളിൽ മത്തിയിലും ആ തന്നുടേ ജോൺ അപ്പോസ്റ്റൽ കൂപ്പിട്ട് ഹിയർ ഈസ് യുവർ മദർ അപ്പടിന്നാർ.
തന്റെ ക്രൂസിൽ താൻ കിടക്കുമ്പോൾ, താൻ വേദന അനുഭവിക്കുമ്പോൾ പോലും യോഹനാനെ വിളിച്ച് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് തന്റെ അമ്മയെ അവൻ കരുതിയിരുന്നു.
അവള് പാടുകളിലും എത്തിലും തന്നെ തായാരെ കുറിച്ച് കരസനയായിരുന്നാൽ,
തന്റെ വേദനയുടെ മധ്യത്തിലും തന്റെ മാതാവിനെ കുറിച്ച് അവൻ കരുതലുള്ളവനായിരുന്നു.
ആ പ്രിയമാണവരുള്ളേ, അത് നാം ചെയ്യേണ്ടത് ആവശ്യമാർക്കരുത്.
പ്രിയമുള്ളവരെ നാം അത് ചെയ്യേണ്ടത് ആവശ്യമാണ്.
ക്വസ്റ്റ്യൻ ആൻസർ സ്പിരിറ്റിൽ ചൊല്ലുമ്പോൾ ബ്രദർ ഒരു കാര്യത്തെ കേട്ടിരുന്നാങ്ങ്.
ചോദ്യോത്തരം വേളയിൽ സഹോദരൻ ഇങ്ങനെ ഒരു ചോദ്യം ഒരു കാര്യം ചോദിച്ചായിരുന്നു.
ഇങ്ങനെ കേരളത്തിൽ ഇപ്പിടിപ്പെട്ട What's the question you asked me?
അല്ല, ഞങ്ങള് നേരത്തെ ബ്രദർ കഴിഞ്ഞ ദിവസം ഇന്നലെ സംസാരിച്ചപ്പോൾ വീട്ടിൽ ആൺമക്കൾ അവരെ മാതാപിതാക്കൾ വളർത്തിയതാണ്. അപ്പൊ ആൺമക്കൾ അവരുടെ മാതാപിതാക്കളെ സഹായിക്കുകയും കരുതുകയും ചെയ്യണം എന്ന് സഹോദരൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അപ്പോ ഞാൻ അതിനോട് അതിന്റെ പാരലായിട്ട് പെൺകുട്ടികളെയും അതുപോലെ വീട്ടിൽ അവരുടെ മാതാപിതാക്കൾ വളർത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വിവാഹശേഷം പെൺകുട്ടികളും ആ രീതിയിൽ അവർക്ക് അവരുടെ മാതാപിതാക്കളെ കരുതുവാനുള്ള ഉത്തരവാദിത്വമില്ലേ എന്നാണ് ഞങ്ങൾ സംസാരിച്ചത്.
അർമ്മയാണോ, വേഗം എപ്പോഴും നമുക്ക് ബാലൻസ്ഡ് ആണ്.
പ്രിയമുള്ളവരെ, ദൈവവചനം നമുക്ക് എപ്പോഴും അത് സന്തുലിതമായ രീതിയിലാണ് ദൈവവചനം ഉള്ളത്.
പീറ്ററെ കുറിച്ച് നമ്മൾ വാസിക്കണം. ഹി ടുക്ക് കെയർ ഓഫ് ഹിസ് മദർ ഇൻ ലോ.
പത്രോസിനെ കുറിച്ച് നാം വായിക്കുന്നു. പത്രോസ് തന്റെ അമ്മായി അമ്മയെ അവൻ കരുതുന്നവനായിരുന്നു.
நான் என்னுடைய தாய் தகப்பனை தான் நான் பார்ப்பேன். உன்னுடைய தாய் தகப்பனை நீ விசாரிக்க கூடாது, அவர்களுக்கு நல்லது செய்யக்கூடாது, அவர்களுக்கு எடுத்து நான் எதையுமே செய்ய மாட்டேன் அப்படின்னு சொல்றது ஒரு விதமான அவிஸ்வாசியிலும் கேடு கட்டவன் என்று வேதம் சொல்கிறது.
ஏதெங்கிலும் ஒரு பர்த்தாவ் ഞാൻ എന്റെ മാതാപിതാക്കളെ മാത്രമേ നോക്കുകയുള്ളൂ, നിന്റെ മാതാപിതാക്കളെ ഞാൻ നോക്കുകയില്ല, നിന്റെ മാതാപിതാക്കൾക്ക് ഞാൻ നന്മയൊന്നും ചെയ്യുകയില്ല എന്ന് പറയുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവൻ അവിശ്വാസിയെക്കാട്ടിലും മോശമായ ഒരു ഭർത്താവാണ്.
ഒന്ന് തിമോത്തി,
ഒന്ന് തിമോത്തിയോസ്
ഐന്താം അധികാരത്തിൽ ഇപ്പം വാസിക്കാം. ഒന്ന് തിമോത്തി ഐന്താം അധികാരം,
ഒന്ന് തിമോത്തിയോസ് അഞ്ചാം അധ്യായം
എട്ടാം വസനത്തിൽ ഇപ്പം വാസിക്കാം.
എട്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു:
ഒരുവൻ തൻ സ്വന്ത ജനങ്ങളെയും വിശേഷമായ തൻ വീട്ടാരെയും വിസാരിയാമൽ പോണാൽ അവൻ വിശ്വാസത്തെ മറുതലിത്തവനും അവിശ്വാസിയിലും കെട്ടവനായിരിക്കും.
തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കും.
ഉടനെ നാം നമ്മുടെ മൈൻഡ് ലോജിക് റീസണിംഗ് എല്ലാം എടുത്തിട്ട് ഇത് എന്നോട് അപ്പ അമ്മ അപ്പടിന്ന് ചൊല്ല വേണ്ട.
നമ്മുടെ മനസ്സും ലോജിക്കും ഒക്കെ ഉപയോഗിച്ച് ഈ സ്വന്ത കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ മാതാപിതാക്കൾ എന്ന് അങ്ങനെ മാത്രമല്ല നാം ചിന്തിക്കേണ്ടത്.
അവർ വിശ്വാസത്തെ മറുതലിത്തവർ,
അങ്ങനെയുള്ളവർ അവർ വിശ്വാസികളല്ല, അവർ വിശ്വാസത്തിന്റെ പുറത്തുള്ളവരാണ്.
ഉന്നുടേ തായ് തപ്പണെ ഞാൻ ഗണം പണ്ടേ അപ്പടിന്ന് ചൊല്ലിട്ട് അവർക്ക് ഉണ്ടാണ് നല്ലത് കിട്ടതെല്ലാം പാക്ക വേണ്ടി നമ്മുടെ കടമയാ ഇരിക്കത്.
നിങ്ങളുടെ ഭാര്യയുടെ മാതാപിതാക്കളാണെങ്കിലും അവരെയും അവരോടും നാം കരുതലുള്ളവരായി അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ ഒരു ഭർത്താവിന് ഉത്തരവാദിത്വമുണ്ട്.
എന്നുടെ മദരില്ല എന്നോട് വീട്ടിലിരിക്കാം.
എന്റെ ഭാര്യയുടെ മാതാവ്, എന്റെ ഭാര്യ മാതാവ് എന്റെ വീട്ടിലാണ് ഇപ്പോ താമസിക്കുന്നത്.
ഇന്റെ മീറ്റിംഗ് ടൈമിൽ വരത്തേക്ക് അവളു സെറ്റപ്പ് എന്നാ അവർക്ക് വന്ന് നിനവാട്ടൽ മെമ്മറി ലോസ് ആയിടിച്ചു. അവർക്ക്
എന്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഓർമ്മക്കുറവുണ്ട്.
അവർക്ക് ടോയ്ലറ്റ് പോണാങ്ങനെ കഴുകണുങ്കേ തരാത്, ടോയ്ലറ്റ് പോയിട്ട് വാഷ് പണുങ്കത് കൂടെ തരാത്.
അവർക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് മൂലം ടോയ്ലറ്റ് ഉപയോഗിച്ച് ടോയ്ലറ്റിൽ പോയാൽ അതിനുശേഷം തന്നെ തന്നെ വൃത്തിയാക്കണമെന്ന് പോലും ആ മാതാവിന് ഇപ്പോൾ ഓർമ്മയില്ല.
രാത്രിയിലെ യൂറിനിൽ പോകണം അപ്പടിന്നു സൊന്നാ അവൾക്ക് എപ്പി വഴി തരാത്. ഉടനെ ഇരുക്കിര ബെഡ് പക്കത്തിലെ യൂറിൻ പോയിടുവാങ്ങ.
രാത്രി മൂത്രപ്പുഴയിൽ പോകണം എന്നുണ്ടെങ്കിൽ സ്വയമായിട്ട് ഓർമ്മയില്ല. അവിടെ കിടക്കുന്ന ഇടത്ത് തന്നെ, അവിടെ അടുത്ത് തന്നെ ചിലപ്പോൾ അക്കാര്യത്തിന് ഉപയോഗിക്കും.
അവർക്ക് വേറെ പിള്ളേകൾ ഇരിക്കാങ്ങളാ, അല്ല എല്ലാം ഇരിക്കാങ്ങ.
മറ്റു മക്കളുണ്ടോ? മറ്റു മക്കളൊക്കെ ഉണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്.
കരിസനല്ലേ?
എന്നാൽ മറ്റു മക്കൾ ആരും ആ മാതാവിനെ കരുതുന്നില്ല.
പ്രിയമാണല്ലോ, വി ആർ ക്രിസ്ത്യൻസ്.
എന്നാൽ നാം ക്രിസ്ത്യാനികളാണ്.
ഹർ മദർ മൈ മദർ,
എന്റെ മാതാവിന്റെ അമ്മ എന്റെ അമ്മയാണ്. എന്റെ ഭാര്യയുടെ അമ്മ എന്റെ അമ്മയാണ്.
നാം അപ്രീ ഭാവിക്കണോ?
നാം
நாம் அங்கேயான நாம் சிந்திக்கணும்.
அவர்களுக்கு நாம் கரிசனையா இருக்கணும்,
அவரோட நாம் கருதல் உள்ளவராயிருக்கணும்.
இஸ் இட் பிப்ளிக்கல்?
அது வேதவசன பிரகாரம் தானேயானோ?
பேதுரு இயேசுவினிடத்தில் அவர்களுக்காக ஜெபித்தார் வாசிக்கிறோம். பேதுரு இயேசு கிறிஸ்துவனிடத்தில் ஜெபித்தார்.
பத்ரோஸ் இயேசு கிறிஸ்துவின் இடத்து அடுத்து சென்று தன்னை அம்மாயம்மைக்கு வேண்டி அபேட்சிச்சு என்று நாம் வாய்க்கணும்.
கரிசனையா இருந்தார்.
அப்படி பத்ரோசின் தன்னை அம்மாயம்மையை குறித்து கருதல் உண்டாயிருந்தது.
This is Christianity.
இது கிறிஸ்தியதையா?
இல்லவென்றால் விசுவாசத்தை நாம் மறுதளித்தவர்களா இருப்போம்,
இல்லைங்க நாம் விசுவாசத்தின் புறத்துள்ளவரா?
ஓகே, இது ஒரு சைடு, இது ஒரு சைடு,
இது ஒரு வசம்.
ஆனால் அதே சமயத்தில்
தான்
நம்முடைய சொந்த பந்தங்கள் நம்முடைய ஓட்டத்தை ஹிண்ட்ரன்ஸா இருந்தா அதை பிடிக்க நாம் பாவிக்கணும்.
என்னால் நமக்கு பந்துக்களை கருதுகையும் ஒக்கே செய்யேண்டபோல் തന്നെ நம்முடைய கிறிஸ்திய ஜீவிதத்தின் ஓட்டத்தில் ஈ பந்துக்கள் ஒரு தடசமாய் திருவன் நாம் அனுமதிக்கிறது.
அவன் தான் இயேசு கிறிஸ்துவின் சிஷ்யன்.
இயேசு கிறிஸ்துவின் சிஷ்யன் ஆனെങ്കിൽ
ஸ்திரீயே உனக்கும் எனக்கும் என்ன என்று ஆண்டவர் கேட்டார்.
கர்த்தாவே சொல்லிச்சு, ஸ்திரீயே நினக்கும் எனக்கும் தமிழ் எந்த?
நான் ஒரு சில காரியங்களை நான் காண்பிக்க விரும்புகிறேன்.
ஞான் சில காரியங்கள் நீங்கள் உங்களுக்கு காண்பிச்சு தரட்டே.
பெற்றோருடைய என்னென்ன காரியங்களுக்கு நாம் உடன்படக்கூடாதுன்னு சில விஷயங்களை நான் காண்பிக்க விரும்புகிறேன்.
மாதாபிதாக்களுடைய எந்தொக்கெ காரியங்களில் நின்றாக நாம் மாறி நிற்கின்றது என்று நான் உங்களோடு പറയാം.
நம்பர் 1,
ஒன்றாவதாய்
பெற்றோருடைய அக்கிரமத்திற்கு நாம் உடன்படக்கூடாது.
மாதாபிதாக்கள் ஏதெங்கிலும் தரத்திலுள்ள தெட்டு, அக்கிரமம் ஏதெங்கிலும் தரத்திலுள்ள தெட்டு செய்யுந்தெங்கில் அதில் நாம் ஒരിക്കലും பங்காளிகளாகிறது.
நம்பர் 2,
ரெண்டு
பெற்றோருடைய பாரம்பரியங்களுக்கு நாம் உடன்படக்கூடாது.
மாதாபிதாக்களுடைய பாரம்பரியங்கள் நாம் பின்பற்றுவானாய்ட்டு பாடில்ல.
நம்பர் 3,
மூணு
பெற்றோருடைய பண ஆசைக்கு நாம் உடன்படக்கூடாது.
மாதாபிதாக்களுடைய பண சிநேகத்தின் புறவே நாம் போகிறது.
நான் இந்த மூன்று காரியங்களை நான் காண்பிக்க விரும்புகிறேன்.
மூணு காரியங்களும் ஞான் உங்களுக்கு காண்பிச்சு,
நான் வேதத்திலிருந்தே காண்பிக்க விரும்புகிறேன்.
தேவ வசனத்திலிருந்து காணிக்கட்டே.
யாத்ராகம புத்தகம் 20 அதிகாரம்,
புறப்பாடு 20 அத்தியாயம்.
அவர்களே சீஷர்கள்.
அங்கே இப்பிரகாரம் நிலபாடெடுக்கிறவரான சிஷ்யன்மார்.
யாத்ராகம புத்தகம் 20 அதிகாரம்,
புறப்பாடு புத்தகம் 20 அத்தியாயம்,
5 வசனத்தினுடைய பிற்பகுதியை வாசிக்கிறோம்.
5 வாக்கியத்தின் அவசான பாகம்
வாசிப்போம்.
என்னை பகைக்கின்றவரில் பிதாக்கன்மாருடைய அகிருத்தியம் 3-ஆம் 4-ஆம் தலைமுறை வரை மக்களுடைய மேல் சந்தர்சிக்கையும்.
பிதாக்களுடைய அக்கிரமத்தில் 3-4 தலைமுறை விசாரிக்கிற தேவனாய் இருக்கிறார்.
பிதாக்கன்மாருடைய அக்கிரத்தியம் 3-4 தலைமுறை வரை சந்தர்சிக்கணும் என்று எழுதியிருக்கிறது.
ஓகே, இந்த ஒரு வார்த்தையை நான் கையில வைத்துக் கொள்வோம். இன்னொரு எசேக்கியேல் எழுதின சுவிசேஷம், எசேக்கியேலுடைய புஸ்தகம் 18 அதிகாரம்.
ஈ வாக்கியம் நாம் இவட ஒரு விரல் வச்சுக்கொண்டு எசேக்கியேல் 18 அத்தியாயத்திலேக்கு நமக்கு திரிக்கலாம்.
எசேக்கியேல் 18 அதிகாரம்,
எசேக்கியேல் 18 அத்தியாயம்.
நாம் இங்கே 19 வசனம் 20 வசனத்தை நாம் வாசிப்போம்.
19 20 வாக்கியங்கள். എന്നാൽ മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും.
ഓക്കെ, 2 3 വസനം.
നാം 2-3 വാക്യങ്ങൾ 18 അധ്യായം. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? എന്നാണ് നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറയുവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.
ഇനി ഇസ്രായേലിൽ പലമുടി എസെക്കിയേലിന്റെ
കാലത്ത് ദൈവം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറയുവാൻ ഇടവരികയില്ല.
ഇത് കൊഞ്ചു നാം സറ്റ് നേരം ധ്യാനിപ്പോ.
ഈ കാര്യത്തെ നാം അല്പസമയം നമുക്ക് ചിന്തിക്കാം.
പ്രിയമാണവരുടെ, എന്നുടേ ഇപ്പൊ എന്നുടേ തകപ്പനുടേ അക്രമം ഇരിക്കുക, എന്നുടേ തകപ്പനുടേ അക്രമം ഇരിക്കുന്ന വെച്ചിങ്ങ,
എന്റെ പിതാവിന്റെ ചില അകൃത്യങ്ങൾ ഉണ്ട് എന്ന് ചിന്തിക്കുക.
അത് അക്രമത്തിക്ക് നാൻ ഉടൻപെടുമ്പോഴത്
എന്റെ പിതാവിന്റെ ഈ അതിക്രമങ്ങളോട് അദ്ദേഹത്തിന്റെ തെറ്റുകളോട് ഞാൻ സഹകരിക്കുമ്പോൾ
അതിനുടേ നാം നേരിദിനം ധ്യാനിച്ചതുപോലെ അതിനുടേ ശാപങ്ങൾ കാര്യങ്ങൾ അത്തനെയും എമ്മേൽ എനിക്ക് വരും.
അതിന്റെ ശാപങ്ങളും അതിന്റെ ദൂഷ്യഫലങ്ങളും ഒക്കെ എന്റെ ജീവിതത്തിലേക്കും കടന്നു വരും.
പിതാക്കളുടെ അക്രമത്തിനിമിത്തമായി ഉണ്ടാണ് ശാപങ്ങൾ എന്നിടത്തിൽ വരാതെ പിടിക്ക്. ഞാൻ എന്നാ ചെയ്യണം?
ഈ പിതാവിന്റെ അതിക്രമങ്ങളും തെറ്റുകളുടെയും ശാപം എന്റെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
ആണ്ടവരെ, യാത്രാഹമം 25 3-4 തലമുറയ്ക്ക് കോമാർപ്പ വിസാരിപ്പാൻ ചൊല്ലീങ്ങളേ.
ദൈവമേ, പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചതുപോലെ 3-4 തലമുറ വരെ കർത്താവ് ഈ അകൃത്യം മക്കളുടെ മേൽ ചോദിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
வேதம் இப்படி சொல்லுகிறது என்றால் எசேக்கியேல் 18 இப்படி ஒரு வார்த்தை சொல்லுகிறது.
என்னால் தேவமே எசேக்கியேல் 18 அத்தியாயத்தில் இங்கேயும் வாசிக்கினல்லோ,
நீ தகப்பனுடைய பெற்றோருடைய அக்கிரமத்துக்கு நீ உடன்படாமல் இரு,
நீ நின்ற மாதாபிதாக்களுடைய அகிருத்தியங்களுக்கு நீ பங்காளியாகாதிருக்க, அதனோடு நீ சேர்ந்து நிற்காதிருக்க,
அதுல நீ வெளியில வந்துரு,
நீ அதுல இருந்து புறத்து வருக.
உன் தகப்பனுடைய பாவம் தாப்பனுடைய சேரட்டும்,
நின்ற தகப்பின் அகிருத்தியங்கள் தகப்பின் பாவம் அதிண்ட பலம் அவரே மாதாபிதாக்கள் நின்ற மாதாபிதாக்களுடைய பாபங்களோட பிரச்சனை அவர் தான் வகிக்கட்டே.
நீ நாலு தலைமுறைக்கு ஓன் புள்ள ஓன் புள் பேர புள்ள அதுக்கெல்லாம் போகணும்னு நினைக்காத,
அது நின்ற மக்கள் நின்ற மக்களோட மக்கள் அவரிலேக்கு இதன் தூஷ்ய பலங்கள் பகரும் என்று நீ சிந்திக்க ஆவசியம் இல்ல.
நீ மனம் திருப்பிடு, நீ மனசாந்திரப்படுக, நீ நீதிமானாயிடு,
நீ நீதிமானாய் ஜீவிக்க,
நீ இயேசு கிறிஸ்துவனுடைய கிறிஸ்துவனுடைய மரத்தில் வந்து ஒட்டப்பட்டு
நீ கிறிஸ்துவின் கிறிஸ்துவாக ஆ மரத்தில் நின்னே ஒட்டிக்குவானாய்ட்டு நீ அனுவதிக்கா,
அதுல டிட்டாச் ஆயிடு.
நீ மற்ற மரத்தில் நின்ற மாதாபிதாக்களுடைய பாபத்தின் தூஷ்ய பலத்தில் பாபத்தினோடு நீ பங்காளியாகாது, அதுல இருந்து நீ வெட்டி நீ புறத்து வருக.
பிரியமானவர்களே, திஸ் இஸ் குட் நியூஸ்.
கைக்கூலி வாங்கிய ஒரு ஆபீசர் ஆயிருந்தோ ஆனோ,
ஐயோ என்னோட வீட்டில இருக்க சொத்து பத்தல்ல என்னுடைய அப்பா அம்மா கோர்ட்ல போட்டு ஏமாத்தி வாங்கின சொத்தாச்சே,
ஐயோ என் வீட்டில் உள்ள சம்பத்து இல்ல என் மாதாபிதாக்கள் கோடதியில் போய் வஞ்சிச்சு வாங்கிய சம்பத்தாங்களோ,
இத்தனை வருஷமா என் தாய் தகப்பன் பகையா இருக்காங்களே வைராக்கியமா இருக்காங்களே,
இத்தனை நாளுகளாய் என் மாதாபிதாக்கள் ஆளுகளோடு வழக்குண்டாக்கி வைராக்கியத்தோடும் கோபத்தோடும் கூடி ஆனாலும் ஜீவிக்கிறது.
அருமையானவர்களே, அவங்களை இருந்துட்டு போகட்டும்.
பிரியமுள்ளவரே, மாதாபிதாக்கள் அங்கே ஆய்கொள்ளட்டு.
வேதம் சொல்லுகிறது நீ அதுல டிட்டாச்
ஆயிடுன்னு சொல்லுது, நீ அதில் இருந்தும் மாறி நிற்குக,
அவர்களுக்கு உடன்படாதே,
நீ அவரோடு சேர்ந்திருக்காதிருக்க.
இன்னைக்கு சர்ச்சில் ஒரு காரியத்தை பாக்குறோம், சர்ச்சில் ஒரு அக்கிரமத்தை பாக்குறோம் அப்படின்னா, ஒரு பிதாக்களுடைய அக்கிரமம், ஒரு சர்ச்சில் ஒருத்தர் ஒரு ஃபேமிலியை டிசிப்ளின் பண்றாங்கன்னு வச்சுங்க.
உதாரணத்தின் சபையில் ஒரு குடும்பத்தை அவரு ஒரு சிக்ஷண நடவடிக்கை விதேயராக்க வேண்டியதுண்டு,
டிசிப்ளின் பண்றாங்க,
அவரு சில திருத்தல்களும் சாசனங்களும் அவருக்கு நல்கணும்.
ஒரு இடத்துல ஒரு சர்ச்சில் இது மாதிரி காரியம் நடந்துச்சு, டிசிப்ளின் பண்ணப்பட்டது.
ஒரு சபையில் இப்பிரகாரம் நடந்து அவருடைய ஒரு ஒரு குடும்பத்தை ஒரு அவருக்கு சில திருத்தலுள்ள சாஸ்திரங்களும் நல்கேண்டு வந்து.
நான் சுத்தி வளைச்சு பேசல, என்னுடைய திருக்காட்டுப்புள்ளி லோக்கல் நடந்த சம்பவம் 2000 நடந்தது சொல்றேன்.
2000 ஆண்டில் எங்களுடைய திருக்காட்டு லோக்கல் சபையில் நடந்த ஒரு காரியம் தானே,
ஒருத்தரை டிசிப்ளின் பண்ணோம்,
ஒரு வியக்தியை அவிட ஞங்கள் சில சிக்ஷண நடவடிக்கைகள் எடுக்கேண்டி வந்து.
ஒரு பிரதர் போல,
அதனே தொடர்ந்து ஒரு ஆளல்ல ஒரு சகோதரன் அல்ல போயது,
ஒரு கும்பலே போனிச்சு,
அதேத்தோடு சேர்ந்து ஒரு கூட்டம் புறத்து போய்.
யாரா அந்த கும்பல்?
ஆ கூட்டம் ஆரக்கியான அதேத்தோடு ஒப்பம் போயது,
மதர் இன் லா,
அம்மா அம்மா,
ஃபாதர் இன் லா,
அம்மாயப்பன்,
சிஸ்டர் இன் லா,
நாத்தூன்,
கோ பிரதர்,
அதேத்தின் கோ பிரதர்,
கோகோ கோ பிரதர்,
கோகோ கோ பிரதர்,
வாட்ஸ் நான் சென்ஸ்,
எந்த ஒரு போஷத்துவம்.
அவங்க டிசிப்ளின்ஷிப்ப கட்டல, ரிலேஷன்ஷிப்ப மெயின்டெய்ன் பண்ணிருக்காங்க.
அவட சிஷ்யத்துவம் அல்ல, அவர் தேவ சபையில் அவர் சிஷ்யத்துவம் அல்ல கட்டி உண்டாக்கியது.
பிரியமானவர்களே, நாம் சபையில யாரையும் மாம்சத்தின்படி நாம் அறியக்கூடாது.
பிரியமுள்ளவரே, தெய்வ சபையில் நாம் ஜட பிரகாரம் ஆரையும் அறியிடுது. நாம் தெய்வ சபையில் நம்முடைய பந்தங்கள், வியக்தி பந்தங்கள், நம்முடைய குடும்ப பந்தங்கள் படுத்து உயர்த்துவன் அல்ல தெய்வ சபையில் வருகிறது.
தேவனை பர்சனலா அறிஞ்சுங்க,
தெய்வத்தை வியக்திபரமாயிட்டு அறியுக.
நீங்க ஆரம்பத்தில் சபையில வந்திருக்கலாம், உங்களை கொண்டு உங்களுடைய ரிலேஷன்ஸ் எல்லாம் உள்ளார வந்திருக்கலாம்.
ஒருபட்சம் நீங்க ஆதிமாய தெய்வ சபையில் வந்துட்டுண்டாவும், அதன் பிறகு நீங்களுடைய பந்துக்களும் தெய்வ சபையிலேக்கு கடந்து வந்துட்டுண்டாக.
பர்சனலா இயேசு கிறிஸ்துவை பிடிச்சுங்க,
என்னால் வியக்திபரமாக நீங்க இயேசு கிறிஸ்துவினை அறியுக.
சமாரியன் சமாரியா ஸ்திரீட்ட சொன்னாங்க, நாங்களே கேட்டு அவரை அறிஞ்சு புரிஞ்சுக்கிட்டோம் அப்படின்னு சொல்லணும்.
சமரியா ஸ்திரீயோடு கிராமத்தில் உள்ளவர் பறந்தது போல, ஞங்கள் நேரிட்டு கர்த்தாவினை கண்டு ஞங்கள் அறிஞ்சு.
அந்த இடத்துல மாம்சத்தின்படி நாம் அறியாத ஒரு வாழ்க்கை வாழணும்.
அப்படி நாம் ஜடப்பிரகாரம் உள்ள ஒரு ஜீவிதம் அல்ல நாம் ஜீவிக்கின்றது.
ஆனால் இந்த நாட்கள்ல துரதிருஷ்டமான சில காரியங்கள் எல்லாம் கேட்கும்பொழுது வேதனையான ஒரு காரியங்களா இருக்கிறது.
என்னால் இன்னும் நம்முடைய சுற்றிலும் வளரே மலைச்சகரமாய பல காரியங்களும் நடக்கும்போது அது ஹயத்தின் வேதனை உண்டாக்கும்.
பழைய ஏற்பாட்டில் உள்ள கோராவினுடைய பிள்ளைகளிடத்திலிருந்து நாம் உட்கார்ந்து நாம் கத்துக்கொள்ள வேண்டியதா இருக்கு.
பழைய நியம காலகட்டத்தில் கோரையுடைய மக்களில் நின்று போலும் நாம் இருந்து அவரில் நின்று பாடம் அபியசிக்கேண்டி வரும் புதிய நியம காலகட்டத்தில்.
ஓல்ட் டெஸ்டமென்ட் பீப்பிள்,
அவர் பழைய நியம காலகட்டத்தில் உள்ள ஆளுகளாயிரு.
தன்னுடைய பெற்றோர் தன் பிதாவினுடைய அக்கிரமத்துக்கு கோராவினுடைய பிள்ளைகள் உடன்படவில்லை.
தன்னுடைய பிதாவின் அதிக்கிரமத்தில் கோரையுடைய மக்கள் பங்காளிகள் ஆயில்ல.
எங்க தேவன் யாரோட இருக்கிறாருங்கிறத கரெக்டா கண்டுபிடிச்சாங்க.
தெய்வம் ஆரோடப்பான் உள்ளது இப்போ எந்த பிதாவினோடப்பம் தெய்வம் இல்ல, தெய்வத்தின் சாநித்தியம் இல்ல என்று மனசிலாக்கி கோரையோட மக்கள் அவருடன் மாறிப்போய்
God is with Moses அப்படிங்கறத புரிஞ்சுக்கிட்டாங்க.
தெய்வம் மோசியோடப்பமான இப்போ உள்ளது என்னது கொண்டு தன்னை தங்களுடைய பிதாவாய கோரகனோடப்பம் அவர் நின்றில்ல.
பிரியமானவர்களே, நாம் இந்த கடைசி நாட்களில் நாம் அலசடிப்படுகிறதான காலம்.
பிரியமுள்ளவரே, ஈ அவசான நாளுகளில் நாம் அங்கோட்டும் இங்கோட்டும் ஆடிக்கொண்டிருக்கிற ஒரு காலகட்டமான.
பர்சனலாய் தேவனை நாம் தெரிந்து கொள்வோம்,
வியக்திபரமாய் தேவத்தை நாம் அறியுக.
அப்பொழுதுதான் மாம்சத்தை கரெக்டா எங்க வைக்கணுமோ அந்த இடத்துல நாம் வைக்க முடியும்.
அங்கே எங்கில் மாத்திரமே ஜட ரத்தங்களை எப்படியான நாம் நிறுத்தேண்டது என்று நமக்கு வியக்தமாய போத்தியம் உண்டாகும்.
அருமையான வாழ்வு பிள்ளைகளே,
பிரிய யுவாக்களாய,
இந்திய தேசம் முழுவதும் டௌரினால் நிறைஞ்சு கிடக்கு.
இந்தியா தேசம் முழுவதும், இந்தியில் முழுவதும் ஸ்திரீ தினம் கொண்டு நிறைஞ்சிருக்கிற ஒரு காலகட்டமா.
நீங்க ரட்சிக்கப்பட்டு சபையில இருக்கலாம், நீங்க
ரட்சிக்கப்பட்ட தெய்வ சபையில் உள்ள ஒரு வியக்தியா இருக்கலாம்.
உங்களுடைய பேரண்ட்ஸ் இன்னைக்கு வந்து வெளியில் உள்ள ரோமன் கேத்தலிக்கா இருக்கலாம்.
உங்களுடைய மாதாபிதாக்கள் இன்னும் அவர் ரோமன் கத்தோலிக்க குடும்பங்களாயிருக்கும்.
உங்களுடைய பேரண்ட்ஸ்
சபாங்களாயிருக்கும்,
ஹிந்து பாக்கத்தில் இருக்கலாம்.
என்னால் நீங்கள் ஒருபட்சம் நீங்களோட மாதாபிதாக்கள் ஹைந்தவராயிருக்கலாம்.
இப்பொழுதே இயேசு கிறிஸ்துக்கு சிஷ்யனா இருக்க பிரயாசப்படுங்கள்.
இப்பொழுதே நீங்கள் இயேசு கிறிஸ்துவின் சிஷ்யன்மாராயிருக்குவானாயிட்டு உறப்போடு நிற்குவானாயிட்டு நீங்கள் உற்சாகிக்குக.
மாம்சத்தின்படி நாம் அறிய வேண்டாம்,
மாம்சப்பிரகாரம் ஜடப்பிரகாரம் அல்ல நீங்களோட மாதாபிதாக்களை நீங்கள் அறியேண்டது.
அவர்களுக்கெல்லாம் பேரண்ட்ஸ்க்கெல்லாம் ரட்சிக்கப்படாத பெற்றோர்களுக்கெல்லாம் நிறைய எக்ஸ்பெக்டேஷன்ஸ் இருக்கு.
ரட்சிக்கப்படாத மாதாபிதாக்களை சம்பந்தம் அவருக்கு பல தரத்திலுள்ள பிரதீட்சிகளும் உண்டாகும்.
அவருக்கு நிறைய டிமாண்ட்ஸ் இருக்கு.
அவருக்கு பல தரத்திலுள்ள டிமாண்டுகளும் அவருக்கு உண்டாகாது.
கார் வேணும்,
கார் வேணும்,
இவ்வளவு பவுன் வேணும்,
இத்திர பவன் கொண்டு வரணும்,
இதை கொண்டு வரணும், அதை கொண்டு வரணும் சொல்றாங்க,
இது கொண்டு வரணும், அது கொண்டு வரணும் என்னொக்க அவர் பரையும்.
இயேசு கிறிஸ்துவின் சிஷ்யனா இருக்க போறது யார் இந்த கடைசி நாட்களில்?
ஈ அவசான நாளுகளில் இயேசு கிறிஸ்துவின் சிஷ்யனாய் நிற்கவுள்ளது ஆரான?
என் சர்ச்சில் ஒரு வாலிபனை குறித்து நான் சொல்கிறேன்.
என் சபையில் உள்ள ஒரு சிறுப்பக்காரனை குறித்து நான் பரையட்டே.
அவங்களுடைய பேரண்ட்ஸ் ரோமன் கேத்தலிக் பீப்பிள்,
அவருடைய மாதாபிதாக்கள் ரோமன் கத்தோலிக்கர்,
ரட்சிக்கப்படாதவர்கள்.
அவர் ரட்சிக்கப்பட்டுட்டு
சபையில பொண்ணு எடுக்கிறதுக்காக சபை பெண் வீட்டாருக்கு போறோம்.
அவரு அவன் கல்யாண ஆலோசனைக்காய் பெண் வீட்டில் போய் போகையான, பெண் வீட்டில் சந்தர்ஷிக்கையான.
பேரண்ட்ஸ் உட்கார வச்சு மனத்தாழ்மையுடனும் பொறுமையுடனும் பேரண்ட்ஸ் ஸ்ட்ராங்கா ஒரு வார்த்தை சொன்னான்.
அவன் மாதாபிதாக்கள் அவிட இருப்புண்டு. என்னால் மாதாபிதாக்களுடைய சாநித்தியத்தில் ஈ பெண்ணின் வீட்டில் வச்சு தாழ்மையோட அவன் பொதுவாய் இங்கே ஒரு வாக்கு சம்சாரிச்சு
வணக்கத்துடனும் தாழ்மையுடனும்
வளரே
சமயத்தில் ஸ்ட்ராங்காவும் பேசினான்.
வளரே பகுமானத்தோட தாழ்மையோட என்னால் வளரே உறப்போட அவன் இப்பிரகாரம் சம்சாரிச்சு.
நாம் பெண் வீட்டுக்கு போறோம்,
போகுதுக்கு முன்பு மாதாபிதாக்களோட சம்சாரிச்சு
இந்த பவுனு காசு வரதட்சணை டௌரி என்ன கொடுப்பீங்க என்ன செய்வீங்கிற பேச்சே பேசக்கூடாது அப்படின்ட்டான்.
இப்போ பெண்ணின் வீட்டிலேக்கு போகுகையான, அவட செல்லும்போ பணம் சொத்து எந்த தரும் என்னொக்கே உள்ள ஒரு வாக்கு போலும் அவட வச்சு சம்சாரிக்கிறது என்ன பாரு.
இல்ல அப்படின்னா நான் சர்ச்சில் உள்ள எல்டர்ஸ் அழைச்சிட்டு போய் நான் முடிச்சிட்டு வரேன்.
நீங்களுக்கு இதுல சம்மதம் இல்ல என்னுண்டெங்கில் நீங்கள் வரேண்ட ஆவசியம் இல்ல, நான் சபையில் உள்ள மூப்பன்மாரை விழிச்சு கொண்டு போய் காரியங்கள் தீர்மானிச்சுட்டு வந்தோம்.
நல்ல முதுகெலும்புள்ள வாலிபன்,
அவன் நல்ல நட்டல் உள்ள சிறப்புக்காரனாயிருக்கும்.
இப்படிப்பட்ட சிஷ்யர்கள் இன்னைக்கு திருச்சபைக்கு தேவை.
இன்று அப்பிரகாரமுள்ள சிஷ்யன்மா தெய்வ சபையில் ஆவசியமான.
பிரதர், நான் என்ன செய்வேன் பிரதர், அம்மா கேக்குறாங்க பிரதர், அம்மா என்னடி அம்மா கேக்குறாங்க
பிரதர், ஞான எந்த செய்யான, அம்மா அம்மைக்கு நிர்பந்தமான.
அவங்க ரட்சிக்கப்படல பிரதர், அவங்க கேட்பாங்க பிரதர்.
அவர் ரட்சிக்கப்பட்டுல்லோ, அவரு சோதிக்கும் எந்த எந்த அம்மா எந்த
எங்கடி அம்மா கேக்குறாங்க, எங்கடி அம்மா கேக்குறாங்க.
நீ ஒரு சிஷ்யனாணோ, எந்த இங்கேயுள்ள சோதித்தின பிறகில் நீ நினைக்கு நட்டல் இல்லை.
தேவனை ஏமாற்ற முடியாது,
தெய்வத்தை வஞ்சிக்குவானாயிட்டு கழிகே இல்ல.
பிரியமானவர்களே, இன்னைக்கு சோசியல் ஈவில் இன்னைக்கு
அது. பிரியமுள்ளவரே, இது ஒரு சாமூகிக திண்மையான.
நாம் வி ஆர் கிறிஸ்டியன்ஸ்,
நாம் கிறிஸ்தியானிகளான்.
எங்களை வந்து பாருங்கள் சொல்லணும்.
ஞங்களை வந்து ஞங்களோட மூல்யங்கள் ஞங்களோட இடைவெளிகள் நீங்கள் வந்து காணுக என்று பரவ நீங்களுக்கு கழியணும்.
பெற்றோருடைய பணாசைக்கு நாம் உடன்பட வேண்டாம்.
மாதாபிதாக்களுடைய பணஸ்நேகத்தின் நாம் பங்காளிகளாய் தீரது.
பெற்றோருடைய பாரம்பரியங்களுக்கு நாம் உடன்படக்கூடாது.
மாதாபிதாக்களுடைய பாரம்பரியங்களை நாம் பின்பற்றுவான் பாடில்ல.
ஒரு பிரதர் பேப்டிசத்துக்காக நடத்தணும் பேசுறோம்.
ஞங்கள் ஒரு சகோதரனோட ஸ்நானம் கொடுக்கிறதை குறித்து சம்சாரிச்சு.
அவன் பயப்படுறான்,
அவனு பேடியா.
அம்மா அப்பாக்கு தெரியாம தெரியக்கூடாது பிரதர், அம்மா அப்பாக்கு தெரியக்கூடாது பிரதர், அம்மா அப்பாக்கு தெரியக்கூடாது பிரதர்
பிரதர். அப்பனும் அம்மையும் அறியாது, அப்பனும் அம்மையும் அறியாது எங்கனெங்கிலும் அவர் அறிஞ்ச பிரச்சனை.
சாதாரண ஒரு முதலாவது கீழ்ப்பிடுதல், முதலாவது கட்டளைக்கு கீழ்ப்பிடுதல். அது
ஆதியத்தை ஒரு கல்பனைக்கு அனுசரிக்கான ஒரு ஒரு இடத்திலான அவன் ஈ பேடி.
தம்பி நீ ஞானஸ்தானத்துக்கே இவ்வளவு பயந்து பயந்துன்னா நாளைக்கு எப்படி நீ கல்யாணம் பண்ணுவ? நீ
ஞான அவனோட ஜெயிச்சு மோனே நீ ஸ்நானப்படான் போலும் இத்த பேடிச்சிட்டாங்க, நீ பின்ன பின்னிட நீ எங்கே கல்யாணம் கழிக்கா போகுது? அப்ப நினைக்க நிலைப்பாடுண்டோ?
நீ போல்டா சொல்றா தம்பி, விசுவாசத்தை அறிக்கையிடு.
நீ தைரியத்தோட விசுவாசத்தோடு கூட நின்ற விசுவாசத்தை நீ அறிவிக்க மாதாபிதாக்களோடு.
அவங்க பேரண்ட்ஸ் வந்து பாரம்பரியத்தை குறித்து ஆர்சியை குறித்து என்னென்னமோ குறித்து அவங்க மேனே பாராட்டிட்டு தான் இருப்பாங்க. நீ சீசனா இருக்கணும். நீ
மாதாபிதாக்கள் அவர் ஆர்சியை குறிச்சும் அவருடைய பாரம்பரியத்தை குறிச்சும் ஒக்கே பரையும். நீ ஒரு சிஷ்யனாய் நீ உறப்போட ஒரு நிலபாடுள்ளவனாயிட்டு நீ நிற்க.
உன்னோட விசுவாசத்தை நீ அறிக்கை செய்.
நின்ற விசுவாசத்தை நீ அறிவிக்க.
நீ விசுவாசம், நீ தேவனால் பிறந்தவனானால் உலகத்தை ஜெயிப்பேன்.
நீ தெய்வத்திலிருந்து ஜெனிச்சவனானால் நீ லோகத்தை ஜெயிக்கும்.
ஓகே, நாம் கடைசியின் ஒரு வார்த்தை கூட காண்பிக்க விரும்புகிறேன்.
அவசரமாக ஒரு வாக்கியம் கூட காணிக்கிட்டேன்.
23 அதிகாரம், உபாகம் 23, உபாகம் 13 அதிகாரம், டியூட்ரானமி 13 சாப்டர்,
டியூட்ரானமி 13 அத்தியாயம்.
உபாகம் புஸ்தகம் 13 அதிகாரம், டியூட்ரானமி 13 சாப்டர், நாம் 6 வசனம் 7 வசனம் வாசிப்போம். 6, 7, 8.
ஆவர்த்தன புஸ்தகம் 13 அத்தியாயம், 6, 7, 8 வாக்கியங்கள்.
ஓகே, வாசிப்போம்.
ஆ பிரவாசகனோ சொப்னக்காரனோ மிஸ்ராயீம் தேசத்து நின்று நீங்களே கொண்டுவந்தவனும் அடிம வீட்டில் நின்று வீண்டெடுத்தவனுமாய் நீங்களோட தெய்வமாய யெகோவைக்கு விரோதமாய் துரோகம் சம்சாரிச்சு நீ நடக்கேண்டதின் நின்ற தெய்வமாய யெகோவ கல்பிச்ச வழியில் நின்று நின்னை தெற்றிக்குவான் நோக்கியது கொண்டு அவனை கொல்லணும். அங்கே நின்ற மத்தியில் நின்று தோஷம் நீக்கிக் கொள்ளணும். നിങ്ങളുടെ ചുറ്റും ദേശത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സമീപത്തോ ദൂരത്തോ ഉള്ള ജാതികളുടെ ദേവന്മാരിൽ വെച്ച് നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് നിന്റെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ മാറിടത്തിലുള്ള ഭാര്യയോ നിന്റെ പ്രാണസ്നേഹിതനോ രഹസ്യമായി പറഞ്ഞ് നിന്നെ വശീകരിക്കുവാൻ നോക്കിയാൽ അവനോട് യോജിക്കുകയോ അവന്റെ വാക്ക് കേൾക്കുകയോ ചെയ്യരുത്. അവനോട് കനിവ് തോന്നുകയോ അവനോട് ക്ഷമിച്ച് അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണം.
9 வசனத்தில் அவனை கொலை செய்து போட வேண்டும் என்று வாசிக்கிறோம்.
9 வாக்கியத்தில் அவனை கொன்று கொள்ளணும் என்று வாசிக்கிறோம்.
இதுல நிறைய லிஸ்ட் இருக்கு.
இவட பல காரியங்கள் லிஸ்டில் பரஞ்சிட்டுண்டு.
சகோதரன், சகோதரி, குமாரன், குமாரத்தி, மனைவி, ஒரு லிஸ்டே இருக்குதுல.
அப்படி ஒரு லிஸ்ட் உண்டு. சகோதரன், சகோதரி, மகன், மகள், பாரிய.
அதுல நாம் ஒரே ஒரு காரியத்தை எடுத்துக்கொள்றோம்.
நான் ஒரு காரியம் மாத்திரம் எடுக்கட்டே.
உன் மார்பில் உள்ள உன் மனைவி,
നിന്റെ പ്രാണസ്നേഹിതൻ, നിന്റെ പ്രാണസ്നേഹിത, നിന്റെ 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 നെഞ്ചിൽ ചാരി നിൽക്കുന്ന നിന്റെ ഭാര്യ.
അതായത് 7 വസനത്തിലെ അന്യ ദേവരുകളെ സേവിക്കുംപടി രഹസ്യമായി ബെഡ്റൂമില് പടുത്തിരിക്കപ്പ ഉൻ മനവിയാണവൾ ഉന്നെ ഏവിനാൾ.
ഇവിടെ 7-ാം വാക്യത്തിൽ മറ്റ് അന്യജാതികളെ, അന്യ ദേവന്മാരെ വണങ്ങുവാനായിട്ട് രഹസ്യമായി ബെഡ്റൂമിൽ കിടക്കുമ്പോൾ നിന്റെ ഭാര്യ നിന്നെ വശീകരിച്ചാൽ,
ഉൻ മാർബിൽ ഇരിക്കുമ്പോഴത്
നിന്റെ നെഞ്ചോട് ചാരി നിന്റെ ഭാര്യ നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചാൽ,
രാത്രി ഉൻ ബെഡിൽ ഇരിക്കുമ്പോൾ,
നീ രാത്രിയിൽ നീ ബെഡിൽ കിടക്കുമ്പോൾ
അന്യ ദേവരുകളെ സേവിക്കുംപടി
അന്യ ദേവന്മാരെ സേവിക്കുവാനായി.
വേറൊന്നുമില്ല, അന്യ ഗാഡ്, ഫോറിൻ ഗാഡ്, വേറെ മണി ഗാഡ്, അവളത് ധനലക്ഷ്മി.
മറ്റ് ഈ അന്യദൈവം എന്ന് പറഞ്ഞാൽ മറ്റ് വേറെ ദൈവത്തെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ധനലക്ഷ്മിയെ കുറിച്ചാണ്, പണത്തെ കുറിച്ചാണ്.
അപ്പൊ അപ്പൊ ഏകുമ്പോഴത്
നിന്റെ മാരടത്തിലുള്ള ഭാര്യ അവിടെ നിന്നോട് രഹസ്യമായി നിന്നെ അപ്രകാരം നിന്നെ സ്വാധീനിക്കുമ്പോൾ
അതെ നാം വെട്ടണോ, അത് കൊല ചെയ്യണോ, അത് ബന്ധത്തെ കൊല ചെയ്യണം വേദം ചൊല്ലത്.
ആ സ്വാധീനത്തെ കൊല ചെയ്യണം, അതിനെ കൊന്നുകളയണം എന്ന് ദൈവവചനം പറയും.
ഇതിന്റെ ഇടത്തിൽ നാം പുരുഷരുള്ളവർക്കണം. നാം
ഇവിടെ നാം പുരുഷന്മാരായി നിൽക്കേണ്ടതാണ്.
നമ്മുടെ നമ്മളെ വഴി തപ്പി പോകുന്നവർക്ക് മാർബിൾ സായിര മനവി നമ്മളെ ഇടം കൊടുത്തിടക്കൂടാതെ.
നമ്മുടെ വഴിയിൽ നിന്നും നാം തെറ്റിപ്പോകുവാനായിട്ട് നമ്മുടെ മാറോട് ചാരി നിൽക്കുന്ന ഭാര്യ പോലും നമ്മെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്.
കാതില് സദാ ഓതിയിട്ടേ ഇരിപ്പാങ്ങ,
ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കൊശി കൊശിച്ചുകൊണ്ടിരിക്കും.
10 നമുക്ക് പോതില്ല, പണം 10 പണം 10
നമുക്ക് 10 നമുക്ക് പണം പോരാ, ഇത് അത് വാങ്ങണം, ഇത് വാങ്ങണം, പണം കുറച്ചല്ലേ ഉള്ളൂ, പണം ഇനിയും വേണം,
ഇത് ചെയ്യണോ,
അത് അത് ചെയ്യണം,
അത് വാങ്ങണോ,
അത് വാങ്ങണം,
ഇത് കട്ടണോ,
ഇതുണ്ടാക്കണം.
വാട്ട് അബൌട്ട് ദ ഫ്യൂച്ചർ,
ഭാവിക്ക് നമുക്ക് എന്താ സമ്പാദ്യം വേണ്ടേ?
മുട്ടാൾത്തനം മറന്നിടാതിങ്ങ,
ഇങ്ങനെ പോഷത്വമായിട്ട് നിങ്ങൾ സംസാരിക്കരുത്.
വിശ്വാസം, 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 കത്തർ പാത്തുകൊള്ളുക, കത്തർ പാത്തുകൊള്ളുക, മുട്ടാൾത്തനം മറന്നിടാതിങ്ങ.
ഓ അവര് പറയും, ഭാര്യ പറയുകയാണ്, നിങ്ങളിങ്ങനെ ദൈവം നോക്കിക്കൊള്ളും ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് വിശ്വാസം 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 എന്ന് പറഞ്ഞ് ഒരു ഒരു പോഷനായിട്ടിരിക്കാതെ എന്തെങ്കിലും കരുത്, എന്തെങ്കിലും സമ്പാദിക്ക്.
ഫോറിൻ ഫോറിൻ മണി ഫോറിൻ മണി,
നമുക്ക് കുറച്ച് ഫോറിൻ പണം കിട്ടിയാൽ നല്ലതല്ലേ?
ദൈവരുടെ നീ ഫോറിൻ പോറാങ്ങ.
ഇന്ന് പലരും ഫോറിൻ രാജ്യങ്ങളിൽ പോകാറുണ്ടല്ലോ.
വി ആർ നോട്ട് അഗെയിൻസ്റ്റ് ഫോറിൻ,
ഫോറിൻ രാജ്യങ്ങളിൽ പോകുന്നതിന്റെ നാം എതിരല്ല.
ജീസസ് ഫോറിൻ വന്നർ,
യേശു ക്രിസ്തുവും ഫോറിൻ രാജ്യത്തേക്കാണ് പോയത്.
പിതാവ് മെഡിസിത്തം ചെയ്യാൻ പിടിക്കും,
ദൈവത്തിന്റെ ഹിതം ചെയ്യുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് ഫോറിൻ രാജ്യത്തേക്ക് പോയി.
അവർ ഹെമലർദർ,
സ്വർഗത്തിൽ നിന്ന്
അന്ത കൺട്രിയിൽ നിന്ന് ഇന്ത കൺട്രിക്ക് വന്ന ഗന്തി, ആ ഗന്തി കൺട്രിക്ക് വന്ന
എല്ലാം നല്ല സ്വർഗത്തിൽ നിന്ന് ഈ നാറ്റുപടിക്കുന്ന ഈ രാജ്യത്തിലേക്ക് വന്നു.
പണം സമ്പാദിക്കാനല്ല,
എന്നാൽ പണം സമ്പാദിക്കാനല്ല വന്നു,
പിതാവിൻ ചിത്തം ചെയ്യാൻ വന്ന,
ദൈവഹിതം ചെയ്യാനായിട്ട് വന്നു.
ഓക്കെ, ജോസഫ്,
ജോസഫ്
അവർ ഫോറിന് പോണാർ,
ജോസഫും ഫോറിൻ രാജ്യത്തോട്ട് പോയി,
ദൈവത്തിന്റെ ചിത്തത്തിൻപടി പോണാർ,
ദൈവത്തിന്റെ ഹിതപ്രകാരം പോയി.
ഡാനിയൽ ഫോറിൻ പോണാർ,
ദാനിയൽ വെളിനാട്ടിലേക്ക് പോയി,
ബാബിലോണിൽ പോയി പിതാവിനുടെ സിദ്ധം ചെയ്ത,
അവിടെ ബാബിലോണിൽ പോയി ദൈവത്തിന്റെ ഹിതം നിറവേറ്റി.
ഓക്കെ, ജീസസ്,
യേശു,
ഡാനിയൽ,
ദാനിയൽ,
ജോസഫ്,
ജോസഫ്,
ഇവരെല്ലാം ഫോറിൻ പോണവുക,
ഇവരെല്ലാം ഫോറിനിൽ പോയവരാണ്, വെളിനാട്ടിൽ പോയവരാണ്.
ഓക്കെ, സോ വി ആർ നോട്ട് അഗെയിൻസ്റ്റ് ഫോറിൻ,
അതുകൊണ്ട് നാം ആരും ആളുകൾ വെളിനാട്ടിൽ പോകുന്നതിന് നാം എതിരല്ല.
മൂന്ന് പേരുമേ പിതാവിനുടെ സിദ്ധത്തിൻപടി പോണവർ,
എന്നാൽ ഈ മൂന്ന് ആളുകളും ദൈവത്തിന്റെ ഹിതപ്രകാരം പോയവരാണ്.
ഇനിക്ക് അവൾ പണം തീർക്കണമെങ്കിൽ,
ഇന്ന്
പണം 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 അങ്ക എക്കച്ചക്കമാണ് പണം എടുക്കുന്നത്.
ഇന്ന് അവിടെ വളരെയധികം പണമുണ്ട്.
ഒരു ബ്രദർ ഇപ്പി പോറാറ്,
ഒരു സഹോദരൻ അവിടെ പോകുന്നു,
എപ്പിടിയാവൾ പോയിരുന്നോ,
എങ്ങനെയെങ്കിലും പോണം,
അങ്ക ചർച്ച് അങ്ങ് ഇരുക്കാ ഇല്ലയ അപ്പടിന്ന് നമ്മ കേക്കറോ.
അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സഹോദര അവിടെ നമ്മുടെ നമുക്ക് കൂട്ടായ്മയ്ക്ക് സഭയുണ്ടോ, അതിനുള്ള അവസരങ്ങളുണ്ടോ?
നെറ്റിലെ സെർച്ച് പണി പാത്തം ബ്രദർ,
ബ്രദർ ഞാൻ അവിടെ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി,
അന്ത കൺട്രിക്ക് പക്കത്തിലെ ഒരു 350 കിലോമീറ്ററിലെ നമ്മൾ ഒരു ഫെലോഷിപ്പ് ഇരിക്കുന്ന മാറി തരീത് ബ്രദർ.
ബ്രദർ അവിടെ ആ രാജ്യത്തിൽ നിന്ന് ഒരു 350 മൈൽ അകലെ അവിടെ ഒരു ഫെലോഷിപ്പ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്.
അത് കിളക്കിയാൻ മേർക്കാൻ കൂടെ തരില്ല അവർക്ക്.
അത് അതിന്റെ കിഴക്ക് ഭാഗത്താണോ വടക്ക് ഭാഗത്താണോ അതുപോലും അദ്ദേഹത്തിന് അറിയത്തില്ല.
പനാസൈ മണിവീനുടെ ഏവുതൽ ഇന്ന മനുഷ്യനുടേ പണ ആസൈ അവർ ഡ്രൈവ് പണി ഫോറിൻ പോറാങ്ക.
തന്റെ പണസ്നേഹം, ഭാര്യയുടെ ഈ ഉന്തിത്തള്ളൽ, ഇതെല്ലാം കൊണ്ട് അദ്ദേഹം ഈ ആഗ്രഹത്തെ പൂർത്തീകരിക്കുവാനായിട്ട് ഫോറിനിൽ പോവുകയാണ്.
അങ്ങ് ഏതാവത് ഫെലോഷിപ്പ് ഇരിക്കാം,
അവിടെ ഏതാവത് ഏതെങ്കിലും കൂട്ടായ്മയുണ്ടോ,
അങ്ങ് ഏതാവത് ഐക്യം ഇരിക്കാം,
അവിടെ എന്തെങ്കിലും ആത്മീയ കൂട്ടായ്മയുണ്ടോ.
അവർക്കുള്ള ഐക്യം എല്ലാമേ വന്ന് CFC വെബ്സൈറ്റ് സൺഡേ മോർണിംഗ് സർവീസ്.
അവർക്ക് അവരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് CFC വെബ്സൈറ്റിലുള്ള പ്രസംഗം.
ഓക്കെ, ഒന്നില്ലാതെ വെച്ചിട്ടാണ്,
നിങ്ങൾക്ക് മറ്റൊന്നും ഇല്ലെങ്കിൽ അത് നല്ലത് തന്നെ.
അവരുടെ ഫെലോഷിപ്പ് എല്ലാം ഇതിൽ അപ്പിന്നാ മൗസ്, കീബോർഡ്, മോണിറ്റർ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ഇതുതാണ് ഫെലോഷിപ്പ് അവരുള്ളത്.
കൂട്ടായ്മ മൗസ്, കീബോർഡ്, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, അത് കെട്ടിപ്പിടിച്ച് അതാണ് അവരുടെ കൂട്ടായ്മ.
എന്നത്
എന്താണ് സഹോദര?
അത് കൊഞ്ച് സാലറി ഇരുന്നാലും ദൈവ മനുഷ്യരിലോട് ചേർന്ന് ഐക്യം ഇറക്കെ നമ്മൾ ആണ്ടുക്കുള്ള വളരെ മാട്ടോ. നമ്മ
ശമ്പളം കുറവാണെങ്കിലും ദൈവമക്കളോട് ചേർന്ന് ഐക്യത്തോടുകൂടെ കൂട്ടായ്മയോടെ ദൈവഭക്തിയിൽ വളർന്ന് ജീവിക്കുന്നതല്ലേ നല്ലത്?
നാം ഇത് വിഷയത്തിൽ നാം കെയർഫുൾ ആർക്കണം.
നാം ഈ കാര്യങ്ങളിൽ നാം ശ്രദ്ധാലുക്കളായിരിക്കണം.
ദൈവനുടെ സിദ്ധമായിരുന്നാൽ നല്ല ചൊന്നു, വി ആർ നോട്ട് അഗെയിൻസ്റ്റ് ഫോറിൻ,
വെളിനാട്ടിൽ പോകുന്നതിന് അല്ലെങ്കിൽ ഫോറിനിൽ പോകുന്നതിന് നാം എതിരല്ല. പക്ഷെ ദൈവത്തിന്റെ ഹിതപ്രകാരം ഈ കാര്യങ്ങൾ ചെയ്യണം.
എന്ത് ബിസിനസ്ക്ക് നാം അഗേൻസ്റ്റ് അല്ലേ?
എന്ത് ബിസിനസ് ചെയ്യുന്നതിന് നാം എതിരല്ല.
ദൈവനുടെ സിദ്ധത്തിൻപടി നാം വാഴുമ്പിടിക്ക് നാം വഴക്കപ്പെട്ടിരുന്നു.
എന്നാൽ ദൈവഹിതപ്രകാരം ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്.
നാം ഇരിക്കുന്ന ഇടത്തിലെ നമുക്കൊരു നമ്മളുടെ ഫെലോഷിപ്പ് ഇരുന്നാൽ നല്ലാർക്കും.
നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നാം ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കൂട്ടായ്മ ഉണ്ടെങ്കിൽ അതാ നല്ലതാണ്.
ഇല്ലേ, ഫെലോഷിപ്പ് ഇല്ല പിന്നെ നാം പോയി എന്റെ ഇടത്തിൽ ഒരു ഫെലോഷിപ്പ് അത് കൊണ്ടുപോകണം.
അല്ലെങ്കിൽ ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ പോയി അവിടെ ഒരു ഒരു ഐക്യം കെട്ടിപ്പിടിക്കുവാനായിട്ട് ഞാൻ തയ്യാറായി ആ രീതിയിൽ പോകണം.
അതിന്റെ അളവ് പൊട്ടൻഷ്യൽ എടുത്തിലെടുക്കണം.
ആ രീതിയിൽ അത്രമാത്രം ഒരു ഭാരവും അതിനുള്ള കഴിവും എനിക്കുണ്ടാവണം.
ஆண்டவரே இந்த சரௌண்டிங்ஸ்ல எங்கேயுமே சர்ச் இல்ல,
தேவமே இவடே சுற்றுப்பாடும் எவடையும் சபை இல்ல.
ஓகே, ஐ அம் நாட் ஃபார் மணி.
கர்த்தாவே, ஞான் பணத்தின் வேண்டி அல்ல இவ்வளவு போ,
நான் தேவனுடைய சித்தத்தின்படி இந்த இடத்துக்கு வந்திருக்கேன்.
தேவமே, தெய்வ ஏது பிரகாரம் ஞான் இவ்வளவு வந்துட்டுண்டு.
ஓகே, நான் இந்த இடத்துல நான் சபை கூடுறேன். இப்ப
தேவமே, ஈ இடத்தில் இவ்வளவு ஞான் ஒரு தெய்வ சபையாயிட்டு ஞங்கள் கூடி வரன் போகையா.
நான் இங்க இருக்கிற என்னுடைய நாட்கள், காசு, பணம், செலவு எல்லாம் எப்படி இந்த சுவிசேஷத்தை கொடுக்கலாங்கிறதுக்காக நான் பிரயாசப்பட போறேன்.
தெய்வமே, ஞான் இப்படி ஆயிருக்கும்போது எனக்கு லபிக்கிற பணம், என் சமயம் எல்லாம் ஈ சுவிசேஷம் மற்றவர்க்கு எத்திக்குவானாயிட்டு ஞான் இவ்விட அதன்வேண்டி செலவிடுவானாயிட்டு ஞான் போகும்.
அருமையான டிவிடி இருக்கு, புக்ஸ் இருக்கு, நான் எல்லாத்தையும் சப்ளை பண்ண போறேன்.
இவ்வளவு டிவிடிகள், புத்தகங்கள் ஞான் இவ்விட சுற்றிலுள்ள ஆளுவருக்கு ஞான் கொடுக்க போகிறேன்.
நான் ஒரு குடும்பத்தை அழைக்க போறேன்.
ஞான் ஒரு குடும்பத்தை ஞான் அப்படியே க்ஷணிக்கணும்.
இன்னொரு குடும்பத்தை நான் எடுத்துக்கொள்ள போறேன்.
மற்றொரு குடும்பத்தை ஞான் அமௌண்ட் க்ஷணிக்கும்.
அப்படி நாம் தேவ பக்தியா வளர்ப்போமான,
அங்கே அவருடைய தெய்வ பக்தியோடு கூட உரைச்சு நிற்கணும். அது தெய்வத்தின் ஒரு வழியான, தெய்வத்தின் அவருடைய ஒரு கூட்டாயம் ஆரம்பிக்கவேண்டு கழியும்.
ஆறு மாசம் ஆச்சு,
ஆறு மாசம் கழிஞ்சு,
ஒரு வருஷம் ஆச்சு,
ஒரு வருஷம் கழிஞ்சு,
ஒன்றரை வருஷம் ஆச்சு,
ஒன்றரை வருஷம் கழிஞ்சு,
ரெண்டு வருஷம் ஆச்சு,
ரெண்டு வருஷம் கழிஞ்சு,
அங்க ஏதாவது ஃபெலோஷிப் ஃபார்ம் ஆயிருக்கா,
அப்படி எந்தெங்கிலும் ஒரு கூட்டாயமே உண்டாயோ,
ஒரு புருஷன் ஒரு மனைவி,
அவட அப்பொழுதும் ஒரு பர்த்தாவும் பாரியும் அவர் ரெண்டு பேரும் உண்டு.
ஆறு மாசம், ஒரு வருஷம், ரெண்டு வருஷமும் அந்த ஒரே புருஷன் ஒரே மனைவி தான்.
ஆறு வருஷம், ஆறு மாசம், ஒரு வருஷம், ரெண்டு வருஷம், அது கழிஞ்சும்
அந்த சிங்கிள் வாலிபன் சிங்கிள் வாலிபனாவே இருக்கான்.
அப்படி அவன் ஒரு 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 சிங்கிள் ஆய சிறப்புக்காரன் கூட ஆயிருக்கும்.
தேவ சித்தமாங்கிறத கண்டுபிடிக்க வேண்டியது அவசியமா இருக்கிறதே.
என்னால் தெய்வ ஹிதத்தின் குறிச்சுள்ள அன்வேஷணம் அவன் ஜீவத்தில் அவசியமான.
அந்நிய தேவர்களை நாம் சேவிப்போ வாழ்ங்கள் என்று சொல்லும் பொழுது பிரியமானவர்களே, நாம் ஜாக்கிரதையில் உள்ளவர்களா இருப்போம்.
அந்நிய தேவன்மாரே நமக்கு சேவிக்காம என்று பறஞ்சு நீங்களே வலிச்சு கொண்டு போகும்போ நாம் சிரத்தையோடு ஜாக்கிரதையோடு இருக்கின்றது அவசியமான்.
இயேசு கிறிஸ்துக்கு இவைகள் எல்லாம் பாரமாய் தன்னுடைய ஓட்டப்பாதத்தில் வைத்துக் கொள்ளவில்லை.
இயேசு கிறிஸ்து ஈ காரியங்கள் ஒன்றும் ஒரு பாரமாய் தன்னுடைய ஓட்டத்தின் ஓட்டத்தை தடையுவாரு இயேசு கிறிஸ்து அனுமதிச்சில்ல.
அவருடைய அடிச்சுவடுகளை நாம் தொடர்ந்து பின்பற்றும்.
கர்த்தாவின் பாதையை பின்பற்றி நமக்கும் போடாம்.
தேங்க்யூ,
நன்றி.